ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ വലിയേറിയ നാമത്തിൽ വന്ദനം. രാത്രി സൗഖ്യത്തോടും സന്തോഷത്തോടും കൂടെ തിരുസന്നിധിയിലായിരിക്കാൻ നമുക്കിടയായി തീർന്നു. കർത്താവിൻ്റെ നല്ല ആലോചനയാൽ ഇത്രത്തോളം നയിക്കപ്പെടുവാൻ നമ്മുടെ ജീവിതം കഴിഞ്ഞു എന്നുള്ളതാണ് അനുഗ്രഹത്തിൻ്റെയും രഹസ്യം. അനേകർക്കും തിരിച്ചറിയാൻ കഴിയാത്ത ഈ രഹസ്യം തിരിച്ചറിഞ്ഞ ദൈവമക്കൾ എന്നുള്ള നിലയിൽ ഇന്ന് രാത്രി നമുക്ക് വളരെ പ്രാഗൽഭ്യത്തോടെ തിരുസന്നിധിയോട് അടുത്തു വരുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവസന്നിധി എത്ര പ്രിയങ്കരമെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ബൈബിൾ സ്റ്റഡി എന്നുള്ള നിലയിൽ അത് പ്രയോജനപ്രദമാണ് എന്ന് ബോധ്യമുള്ളവർക്ക് ഇന്ന് രാത്രി നിശ്ചയമായും ഈ ക്ലാസ് അനുഗ്രഹമായി തീരും എന്നുള്ളതിന് സംശയമില്ല. ഫേസ് ലേഖനം 6-ാം അധ്യായത്തിലേക്കാണല്ലോ നമ്മൾ ഇന്നും കടന്നു വരുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചിരുന്നുവെങ്കിലും അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഫൈനലി ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ഹിസ് മൈറ്റി പവർ. ഈ തിരുവചനം ആസ്പദമാക്കി നമ്മൾ പല കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ഈ വേദഭാഗം എഴുതുമ്പോൾ തൻ്റെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിഞ്ഞതാണ്. കർത്താവിൽ അത് ശക്തിപ്പെടുവാൻ എങ്ങനെ കഴിഞ്ഞു, ജീവിതത്തിൻ്റെ ഏതെല്ലാം തലങ്ങളിൽ അത് സാധ്യമായി എന്നുള്ളത് വെളിപ്പെടുത്തുന്ന നിരവധി വേദഭാഗങ്ങൾ പൗലോസിൻ്റെ എഴുത്തുകളിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ചൂണ്ടിക്കാണുകയുണ്ടായി. ഇന്ന് അതിൻ്റെ 11-12 വാക്യങ്ങൾ നമുക്ക് വീണ്ടും വായിക്കണം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 11-12 വാക്യങ്ങൾ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത ധാരണകൾ പിശാചിനെ കുറിച്ചുണ്ട്. പിശാചിന്റെ ശക്തിയെക്കുറിച്ച് വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ലാത്തവർ, എന്നാൽ പിശാചിന് അമിതമായ, അതിന് ശക്തിക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നവരൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഒരു കാര്യം സത്യമാണ്, നമ്മുടെ പ്രതീക്ഷകളെ ഇല്ലാതാക്കുന്ന, ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ വരേണ്ടതിന് പ്രതിബന്ധങ്ങൾ ഇടുന്ന ദുർശക്തിയുണ്ട്. നമ്മെ മുന്നോട്ട് വിടാതെ പലതരത്തിൽപ്പെട്ട പ്രതികൂലങ്ങൾ ഉളവാക്കുന്ന പിശാചിന്റെ പ്രവൃത്തികളുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് യേശുക്രിസ്തു വന്നത് അല്ലേ? അങ്ങനെ നമ്മൾ വായിക്കുന്നത്, പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാനാണ് യേശു വന്നത്. അപ്പോൾ ഈ പിശാചിന്റെ പ്രവൃത്തികൾ ഇന്നും ഉണ്ട്, എല്ലാ കാലങ്ങളിലും ഉണ്ടാകും. പിശാചിനെ ആത്യന്തികമായി അത് നശിപ്പിക്കുന്നത് വരെ പിശാചിന്റെ പ്രവൃത്തികൾ ഉണ്ട്. 1 പത്രോസ് 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം, അതിന് 8-ാമത്തെ വാക്യം ഒന്ന് നോക്കാം. 1 പത്രോസ് 5-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. യെസ്, ആ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു അല്ലേ? അപ്പോൾ പിശാചിനോട് വിളിച്ചിരിക്കുന്ന പേരെന്തുവാ? പ്രതിയോഗി. അങ്ങനാണല്ലേ, പിശാച് പ്രതിയോഗിയാണ്, ഒപ്പോണന്റ് ഓർ അഡ്വേഴ്സറി, നമ്മുടെ പ്രതിയോഗിയാണ് പിശാച്. പിശാചിന്റെ പ്രവർത്തന രീതി എങ്ങനെ വായിക്കുന്നേ? തിരഞ്ഞു നടക്കുക, ആരാണ് പറ്റിയ ഇര എന്ന് തിരഞ്ഞു നടക്കുക. ഓരോ ദിവസവും രാവിലെ മുതൽ പിശാചിന്റെ പണി ഇത് തന്നെയാണ്. 24 മണിക്കൂറും പിശാചിന്റെ പ്രവൃത്തി എന്താ? തിരഞ്ഞു നടക്കാണ്. പറ്റിയര ആരാണ്? ആരാ പറ്റിയര? ഏത് മനുഷ്യനും വിശ്വാസി എന്ന് പറഞ്ഞാൽ അതിൽ ക്ലാസിഫിക്കേഷൻ വ്യത്യാസമൊന്നും പെടുത്തേണ്ട. സകല മനുഷ്യരും പിശാചിന്റെ ഇരയായി കിട്ടാൻ സാധ്യതയുള്ളവരാ. അതിന് ഏത് ക്ലാസ് ഒന്നോ ഡിവിഷൻ വ്യത്യാസം ഒന്നും പെടുത്തണ്ട. ഏത് മനുഷ്യനെയും പിശാച് തിരഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാ തിരഞ്ഞു നടക്കുന്നത്? വിഴുങ്ങേണ്ടതിനെന്നാ വായിക്കുന്നല്ലേ. വിഴുങ്ങേണ്ടതിന്, തിരഞ്ഞ് ചുറ്റി നടക്കുന്നു, ചുറ്റി നടക്കുന്നു. അതിനർത്ഥം എന്താ? ഇതൊരു തന്ത്രമാണ്, ചുറ്റി നടക്കുക. നേരെ വന്ന് ആക്രമിക്കുന്നില്ലെന്നർത്ഥം. നേരെ വന്ന് ആക്രമിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും, നമുക്ക് തന്നെ അതിന് വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ കഴിയും, നമുക്ക് നമ്മുടേതായ ശക്തി പ്രയോഗിക്കാം. എന്നാൽ ചുറ്റി നടന്ന്, ചുറ്റി നടക്കുമ്പോൾ എന്തോർക്കും? നമ്മളല്ല, മറ്റാരെയാണ് അന്വേഷിച്ചു പോകുന്നത് അല്ലേ? നമ്മളെ തേടിയല്ല, നമ്മുടെ ഫ്ലാറ്റല്ല, നമ്മുടെ ജോലി സ്ഥലമല്ല, നമ്മുടെ കമ്പനിയല്ല, അടുത്ത കമ്പനിയാ, ഞാൻ ഉൾപ്പെടുന്ന സമൂഹമല്ല, മറ്റു ചിലരെ തേടി പോവാണ് എന്നൊരു ഫീലിംഗ് നമ്മളുണ്ടാകും. അതുകൊണ്ടാണ് ചുറ്റി നടക്കുന്നത്. അത് നമ്മിൽ തന്നെ ഒരു സംശയം ഉളവാക്കി ഗൗരവമില്ലാത്തവരായി ജീവിപ്പാൻ ഇടയായിത്തീരും. അങ്ങനെ തന്ത്രപരമായി പിശാച് ആക്രമിക്കും, ചുറ്റി നടന്ന് നമ്മുടെ ശ്രദ്ധയെ അകറ്റിക്കളഞ്ഞിട്ട് തന്ത്രപരമായി നമ്മെ വലയിൽ അകപ്പെടുത്തുന്ന രീതി അല്ലേ. ഇതാണ് പിശാചിന്റെ പ്രവൃത്തി. അപ്പോൾ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. അപ്പോൾ പിശാചിനെ കുറിച്ച് വായിക്കുമ്പോൾ ഇവിടെ വായിക്കുന്നത് പിശാചിന്റെ തന്ത്രങ്ങളോടൊന്ന്. അപ്പൊ നമ്മള് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പിശാചിന്റെ തന്ത്രങ്ങളെയാണ് നമ്മൾ അറിയേണ്ടത്. ലേഖനത്തിൽ പ്രശ്നം എഴുതിയിട്ടുണ്ട്, കുരിന്ത ലേഖനത്തിൽ, പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് എഴുതിയേക്കുന്നത്. പ്രശ്നൻ അങ്ങനെ അങ്ങ് ധൈര്യപ്പെടുക, ഒരുന്നല്ലെന്താ, നിങ്ങൾ അറിയുന്നവരാണ്. അതിനർത്ഥം എന്താ? അറിയുന്നവരാണെന്ന. പക്ഷെ അറിയുന്നവരാണോ എന്നുള്ള ചോദ്യം. പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയുന്നവരാണോ? അതാണ് നമ്മൾ ശോധന ചെയ്യേണ്ടത്. പിശാചിന്റെ തന്ത്രങ്ങളെ നമുക്കറിയാമോ? എങ്ങനെയാണ് പിശാച് ഉരുവിനേക്കിടയിൽ വീഴ്ത്തുന്നത് എന്ന് നമുക്കറിയാമോ? എന്താ പിശാചിന്റെ സ്ട്രാറ്റജീസ്? എഫെസ്യർ ലേഖനം 4-ാം അധ്യായം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രത്യേകം ഒരു കാര്യം അവൾ ഓർപ്പിച്ചിരുന്നു. 4-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം 4:27, പിശാചിനിടം കൊടുക്കരുത്. അതിന്റെ പുറകിലത്തെ വാക്യം കൂടി ചേർത്ത് വായിച്ചേ. അപ്പോൾ കോപത്തെ ഒരു പ്രധാന വിഷയമായിട്ട് അവിടെ കൊണ്ടുവന്നേക്കുന്നത് കോപം അല്ലേ. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. ആ ഭാഗത്തെക്കുറിച്ച് വിശദമായി പല ക്ലാസ്സുകളും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഒരുവൻ കോപം വെച്ചുകൊണ്ടിരുന്നാൽ ആർക്കിടം കൊടുത്തു കഴിഞ്ഞു? പിശാചിനിടം കൊടുത്തു അല്ലേ. പിശാചിനിടം കൊടുത്തു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കോപം. അപ്പൊ കോപം ഒരു വ്യക്തിയിൽ തുടർച്ചയായി നിലനിർത്തിക്കൊണ്ടിരുന്നാൽ ആ വ്യക്തിയുടെ മനസ്സിനെ അസ്വസ്ഥമാക്കി ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോടുള്ള ബന്ധത്തിന്റെ തായ്വേര് അറുത്തു കളഞ്ഞ് ശത്രുതാ മനോഭാവം രൂപപ്പെടുത്തും. ഇത് പിശാചിന്റെ വലിയൊരു തന്ത്രമാണ്. അതുകൊണ്ടാണ് ദൈവമക്കൾ തമ്മിൽ യാതൊരു നിലയിലും എന്ത് പിണങ്ങിയിരുന്നുകൂടാന്ന് പറയുന്നതിന് കാരണം എല്ലാവരോടും സമാധാനം ആചരിച്ച് പക്ഷെങ്ങനാ ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. അപ്പോൾ ശുദ്ധീകരണത്തിന്റെ ഒരു പടിയാണ് എല്ലാവരോടും സമാധാനം ആചരിക്കണം. അതിന് കഴിയണമെങ്കിൽ ഒരുവൻ ഒരുവനോട് കോപിച്ചിരുന്നാലൊക്കെ പിണങ്ങിയിരുന്നാലൊക്കെ കയ്പിന്റെ പേര് നിലനിർത്തിക്കൊണ്ടിരുന്നാലൊക്കെ ഒരിക്കലും സാധിക്കില്ല. ഒരു സഭയെ സഭയാക്കുന്നത് എന്താണ്? ഐക്യതയാണ്. ഐക്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിനെ സഭയെന്ന് വിളിച്ചുകൂടാ. അതെന്താ പിന്നെ? ഒരു ക്ലബ് എന്നുള്ളതേ ഉള്ളൂ. വരുന്നു, കൈകൊട്ടി പാടുന്നു, പലതും പറയുന്നു അല്ലേ, അവസാനം എഴുന്നേറ്റ് പോകുന്നു അല്ലേ. അത് ക്ലബുകളാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ക്രിസ്തുവിന്റെ സഭ. ക്രിസ്തുവിന്റെ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഐക്യത, ആത്മാവിന്റെ ഐക്യത. സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിപ്പീൻ. ആ ഭാഗം നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പോൾ കോപത്തെ, കോപം എന്ന വിഷയത്തെ അപ്പോസ്തലൻ എടുത്തു കൊണ്ടുവന്നിട്ടാ പറയുന്നത്. എന്താ പറയുന്നത്? പിശാചിനിടം കൊടുക്കരുത് അല്ലേ. അപ്പോൾ ഒരു നിലയിലും കോപം നമ്മുടെ ഉള്ളിൽ വാണരുളുവാൻ നമ്മൾ അനുവദിക്കരുത് അല്ലേ. ഒരുവൻ ഒരുവനോട് അല്ലേ കോപം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അത് ഐക്യതയെ നശിപ്പിക്കും. ഈ 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കുമ്പോഴും നാം അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലല്ലോ എന്ന് പറയുമ്പോൾ എന്താ അതിന് അവിടെ അതിന്റെ കോണ്ടക്സ്റ്റ് എന്തായിരുന്നു? ഞാനൊന്നും പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അവിടുത്തെ വിഷയം എന്താ? അപ്പൊ ഈ വാക്യം എടുക്കുമ്പോൾ എപ്പോഴും അതിന്റെ കോണ്ടക്സ്റ്റ് നമ്മൾ നോക്കണം. ഏത് പശ്ചാത്തലത്തിലാണ് അപ്പോസ്തലൻ പറഞ്ഞേക്കുന്ന സാത്താന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ? 2-ാം അധ്യായത്തിന്റെ 5 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കതറിയാം. ഒരുവൻ എന്നെ ദുഃഖിപ്പിച്ചു, നിങ്ങളെയും ദുഃഖിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുവെച്ച് വായിക്കുന്ന എന്താ? അവനിപ്പോൾ മാനസാന്തരം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നിങ്ങൾ അവനോട് ക്ഷമിക്കാൻ പറഞ്ഞേക്കുക അല്ലേ. അവനോട് നിങ്ങൾ ക്ഷമിക്കണം, സ്നേഹം അധികം ഉറപ്പിച്ചു കൊടുക്കണം എന്നൊക്കെ അവേദ ഭാഗം പറഞ്ഞേക്കുന്നത്. എന്നിട്ടാണ് ഒടുവിൽ അങ്ങോട്ട് വരുമ്പോൾ എന്താ പറയുന്നത്? സാത്താന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ. അപ്പോൾ സാത്താന്റെ തന്ത്രങ്ങളെ അറിയുന്നവർ എന്ത് ചെയ്യും? ക്ഷമിക്കുന്നവരാകും, സ്നേഹം ഉറപ്പിച്ചു കൊടുക്കുന്നവരാകും. അങ്ങനെയൊക്കെയാണ് വായിക്കുന്നത് അല്ലേ? അപ്പോൾ സാത്താന്റെ തന്ത്രങ്ങൾ എന്തൊക്കെ? അങ്ങനെയാണെങ്കിൽ ക്ഷമിക്കാതിരിക്കുക, സ്നേഹം ഉറപ്പിച്ചു കൊടുക്കാതിരിക്കുക, സംശയമിടും സ്നേഹമുണ്ടോ എന്നുള്ളത് അല്ലേ, സംശയിക്കത്തക്ക നിലയിൽ ഇടപെടുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തന്ത്രങ്ങൾ സാത്താൻ കൊണ്ടുവരുന്നതാണ്. എന്നാൽ സ്നേഹം ഉറപ്പിച്ചു കൊടുക്കണം. ഒരുവൻ ഒരുവനെ സ്നേഹിക്കുന്നുള്ളത് അറിയട്ടെ അല്ലേ, വാക്കുകൊണ്ടുള്ളതല്ല പ്രവൃത്തി കൊണ്ട് തന്നെ അറിയണം. അപ്പൊ സ്നേഹം ഉറപ്പിച്ചു കൊടുക്കണം, ക്ഷമിക്കണം, ഇതൊക്കെയാ വായിക്കുന്നത്. മറക്കണം അല്ലേ, അഭാഗം ഞാൻ അങ്ങ് വിടട്ടെ. അപ്പോൾ ഈ പിശാചിലെ തന്ത്രം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാ. ദൈവമക്കളുടെ ജീവിതത്തിൽ കോപം കൊണ്ടുവരിക, ക്ഷമിക്കാതിരിക്കത്തക്ക മനോഭാവം കൊണ്ടുവരിക, സ്നേഹം ഉറപ്പിച്ചു കൊടുക്കാതെ ഒരു സംശയം ഇടുന്ന രീതിയിൽ ജീവിക്കുക. പിന്നെ എന്താ സാത്താന തന്ത്രം? എപ്പോഴും ക്രിസ്ത്യ ജീവിതമാ, വിശ്വാസമാ, വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാലും സംശയം, എന്താകും നാളെ, അല്ലെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എന്താകും, അടുത്ത വർഷം എന്താകും, അഞ്ചു വർഷം കഴിയുമ്പോൾ എന്താകും അല്ലേ, നമ്മുടെ കുടുംബത്തിന്റെ കാര്യം എന്താകും, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, സംശയങ്ങൾ. പിശാചിന്റെ വലിയ തന്ത്രമാ, പിശാചിന്റെ വലിയ തന്ത്രമാ അല്ലേ, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭാരം പിശാചിന്റെ വലിയ തന്ത്രമാ. അവരുടെ കാര്യങ്ങൾ എങ്ങനെ നടക്കും അല്ലേ, കുടുംബജീവിതത്തിൽ പ്രവേശിച്ച കാര്യങ്ങൾ എങ്ങനെയാകും, അതുകൊണ്ട് കുടുംബജീവിതത്തിൽ പ്രവേശിക്കാതിരിക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ഡ്രൈവ് ചെയ്യത്തില്ല, കാരണം എന്താ, ഡ്രൈവ് ചെയ്താൽ ഏതെങ്കിലും വണ്ടിയുടെ ഇടയ്ക്കൊണ്ട് കയറ്റും, അതുകൊണ്ട് ആയുസ് വണ്ടി എടുക്കുകയല്ല. ഭയങ്കര ഇഷ്ടംപോലെ പണമുണ്ട്, എന്താ കാര്യം, എന്താ ഭയം, സംശയം, മനസ്സിന് ഉറപ്പില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തന്ത്രങ്ങൾ പിശാച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരും. സംശയം കൊണ്ടുവരിക, ഭയം കൊണ്ടുവരിക. ചില ആൾക്ക് ഭയം വലിയ ഭയമാണ് അല്ലേ, വലിയ ഭയമാണ്. ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനുള്ള നമ്മുടെ ആ ഉന്മേഷം ഇല്ലാതാക്കി, ജീവിതത്തിലെ സ്ട്രഗിൾസിനെ ഓവർകം ചെയ്യാനുള്ള കെൽപ്പ് ഇല്ലാതാക്കി നമ്മെ ബലഹീനരാക്കുന്ന പിശാചിലെ തന്ത്രങ്ങളുണ്ട്. അപ്പോൾ സംശയം നമ്മൾ കൊണ്ടുവരും, ഭയം നമ്മിൽ കൊണ്ടുവരും, അതുപോലെ മറ്റു കാര്യമാണ് തിരക്ക് കൊണ്ടുവരും. തിരക്ക്, സുവിശേഷ നിമിത്തമുള്ള തിരക്കല്ലേ പറയുന്നേ. പിന്നെന്താ, പൊതുവെ അങ്ങ് ആകെ നമ്മൾ എന്താക്കുക, അങ്ങ് ബിസിയാക്കുക. ചിലർക്ക് 24 മണിക്കൂർ തികയുന്നില്ലെന്നാ പറയുന്നത് അല്ലേ, 24 മണിക്കൂറും തികയാത്ത ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലും ഉണ്ട്. അതുകൊണ്ട് പലതിലും അങ്ങോട്ട് വേണ്ടതുപോലെ പങ്കാളിത്തം വഹിക്കാൻ കഴിയുന്നില്ല. നോക്കൂ, ബിസിയാക്കുക, ബിസിയാക്കുക. അത് വലിയ തന്ത്രമാണ്, പിശാചിന്റെ തന്ത്രമാണ്, വളരെ തന്ത്രം. ഈ നാട്ടിലൊക്കെ ചില സഭകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ചില ആളുകൾ സങ്കീർത്തനം വായനയും പ്രബോധനം കഴിഞ്ഞ് സാക്ഷ്യം ആവുമ്പോൾ കയറി വരുത്തും. സാക്ഷ്യം അത് അങ്ങനെ അവരുടെ കമ്പ്യൂട്ടർ അങ്ങ് ഫീഡ് ചെയ്തു. കാരണം എന്താ, ആ സമയത്ത് വന്നാലും കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത്. കാരണം എന്താ, വളരെ തിരക്കാന്നാ പറയുന്നത് അല്ലേ, വളരെ തിരക്കാണ്. ഇപ്പൊ താമസിച്ച് വന്നവരാരും എന്നോട് പണങ്ങരുതേ. തന്ത്രം, പിശാചിലെ തന്ത്രത്തിൽ പെട്ടുപോകരുതെന്ന് മാത്രം ഞാൻ അങ്ങ് ഓർപ്പിക്കുക അല്ലേ. അപ്പോൾ ഇന്ന് മുതൽ തീരുമാനമെടുത്താൽ മതി, വിടുതലാണ്. എന്താണ്, സമയത്ത് വരും. ആദ്യത്തെ പാട്ടൊക്കെ പാടി ഇന്ന് സന്തോഷിക്കാന്ന് പറഞ്ഞ് എന്തൊരു അനുഗ്രഹമല്ലേ. ഇന്ന് രണ്ട് പാടി, രണ്ട് പാട്ടുകൾ എന്ത് അർത്ഥമുള്ള പാട്ടായിരുന്നു. ആ രണ്ട് പാട്ടും പാടാൻ ഉക്കാഞ്ഞൂരോട് വന്നിട്ടില്ലേ, ദൈവം ക്ഷമിക്കും. അപ്പോൾ തിരക്ക് ഉള്ളവരാക്കുക. അപ്പോൾ തിരക്ക് പലപ്പോഴും നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന തിരക്കാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു തിരക്കാണ്. ഈ നാട്ടില് എങ്ങനെ പറയണ്ടെന്ന് ഒന്നുകൂടെ ആലോചിക്കായിരുന്നു, പറഞ്ഞു പോയ പിന്നെ കുഴപ്പമാണല്ലോ എന്നു, പ്രയാസം ഉണ്ടായിരുന്നു. ഈ നാട്ടിൽ ചില ആളുകൾ വലിയ തിരക്കാണ്, അവരെപ്പോഴും ടെലിഫോണിലാണ് തിരക്ക്. ഈ ഒരിക്കലെ ഒരു ടെലിഫോൺ, എന്താ പറയുന്നത്, ഈ ടെലിഫോണ് വർക്ക് ചെയ്യുന്ന ഒരാൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. എന്താ ചോദിച്ചാൽ, അദ്ദേഹം ഒരിക്കലെ വീടിൻ്റെ ബാധിക്ക് ചെന്ന് കോളിംഗ് ബെല്ലടിച്ചു, എത്തി ഇത് തുറക്കുന്നില്ല. അപ്പോൾ ഗ്ലാസിൽ കൂടെ നോക്കിയാൽ കാണാം, ഇദ്ദേഹം എന്തുകൊണ്ട് കാണാം, ടെലിഫോൺ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നേരം ബെല്ലടിച്ചിട്ടും തുറക്കുന്ന അവസാനം കഥയെ മുട്ടാൻ തുടങ്ങി. മുട്ടി കഴിഞ്ഞ് കുറഞ്ഞ കഴിഞ്ഞ് അപ്പോൾ പറഞ്ഞു, പോലെ ഓ സോറി സോറി, ഞാൻ ഇച്ചിരി ബിസിയായിപ്പോയി, ടെലിഫോൺ കോൾ അടുപ്പിച്ച് രണ്ട് മൂന്ന് കോളങ്ങ് വന്നു. അപ്പോൾ ഇദ്ദേഹം വന്നയാൾ വളരെ ക്ഷമയോടെല്ലാം കേട്ടു. ഓ അപ്പം ശരി, എന്താ വന്നതെന്ന് പറഞ്ഞാട്ടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ടെലിഫോൺ നന്നാക്കാൻ വന്നതാണ്. ഈ വീട്ടുകാരൻ മനസ്സിലായില്ല, ഇദ്ദേഹം നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നു എന്താണ്. അടുത്ത വീട്ടിൽ പോയി വിളിച്ചു പറഞ്ഞ എന്താ, ടെലിഫോൺ വർക്ക് ചെയ്യുന്നില്ല, അതിന് ടെലിഫോൺ വർക്ക് ചെയ്യാൻ വന്ന ആടെ മുന്നിൽ നാടകം കളിക്കുകയാണ്. എന്താണ് ടെലിഫോൺ വിളിച്ചോണ്ടിരിക്കുക, ഈ ടെലിഫോൺ വർക്ക് ചെയ്യുന്നല്ല. അപ്പോൾ ഇങ്ങനെ തിരക്കുള്ളവരുണ്ട്, ഇങ്ങനെ തിരക്കുള്ള ആളുകളാണ്. ചിലരെ ഞങ്ങൾ ഇവിടെയും കണ്ടിട്ടുണ്ട്, ചിലരെ ഫാസ്റ്റ് കാണുമ്പോഴത്തേക്ക് മൊബൈൽ കയ്യിലെടുക്കും. എങ്ങോട്ടേലും ഇത് പോകുന്നുണ്ടെന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. ചിലപ്പോൾ എങ്ങോട്ടേലും വിളിച്ചോ. അപ്പോൾ അങ്ങനെ സംശയം തോന്നത്തക്ക സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇപ്പം വെറുതെ പറയുന്നല്ല കേട്ടോ, വെറുതെ പറയുന്നില്ല, ഇതൊക്കെ വെറുതെ പറയുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അങ്ങനെ തിരക്കുള്ള ആളുകളുണ്ടാകും. അപ്പോൾ അതൊക്കെ സാത്താൻ കൊണ്ടുവരുന്ന തന്ത്രങ്ങളാണ്, തന്ത്രങ്ങളാണ്. അങ്ങോട്ട് ഹൃദയത്തിൽ സന്തോഷമായിട്ട് തോന്നുന്നുണ്ടോ? അല്ലെ, പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് പ്രയോജനം കൂടെ വരണമല്ലോ. അപ്പോൾ ഇങ്ങനെ തന്ത്രങ്ങൾ നമ്മെ തിരക്കുള്ളവരാക്കുക, പതിവിൽ കവിഞ്ഞ തിരക്ക് നമ്മെ കൊണ്ടുവരുന്ന അനുഭവങ്ങളുണ്ടാകും അല്ലേ. അത് പിശാച് കൊണ്ടുവരുന്ന തന്ത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനെ നമ്മൾ ജയിക്കണം, ജയിക്കണം. അപ്പോൾ പല നിലകളിലാണ് തിരക്ക്. മറ്റു ചില ഒരു കാര്യം, നമ്മൾ ഏകാഗ്രത, നമ്മുടെ ഈ കോൺസെൻട്രേഷൻ നമുക്ക് നഷ്ടപ്പെടും അല്ലേ. മാനസിക തലത്തിൽ നമുക്കെല്ലാം ഉണ്ടാകും, കുറെ കാര്യങ്ങളൊക്കെ പാസ്റ്റർക്ക് ഇല്ലെന്ന് ചോദിക്കും, ചിലപ്പോൾ ശരിയാണ് സാക്ഷ്യം വരുന്ന എല്ലാം പാസ്റ്ററും കേൾക്കാൻ, ചിലപ്പം കേട്ടാലും ചില കാര്യങ്ങൾ അങ്ങോട്ട് ഏകാഗ്രതയോട് എഴുതി വെച്ച് ഒന്നുകൂടി എടുത്തു പറയാൻ എന്നെ കൊണ്ടും പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ചിലപ്പോൾ ഏകാഗ്രതയുടെ കുഴപ്പമുണ്ടാകും. പക്ഷേ അത് അതിൽ നിന്നൊക്കെ നമുക്ക് എത്രത്തോളം എത്ര പേഴ്സൻ്റ് നമുക്ക് ജയിക്കാൻ ഒക്കെ എന്നുള്ളതൊക്കെ നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും ഏകാഗ്രത, ഈ പ്രാർത്ഥനയെ ചിലപ്പോൾ നമുക്കിന്നറിയാമല്ലോ, ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ 4.5 മിനിറ്റും കണ്ണു തുറന്നിരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. 5 മിനിറ്റിൽ 4.5 മിനിറ്റ് കണ്ണു തുറന്നിരിക്കുക, അതിൻ്റെ പേരെന്താ പറയണ്ടേ? ഏകാഗ്രത കുറവെന്നല്ലേ പറയണ്ടേ? കാരണം നമുക്കിതിനെ അറിയാം, ഈ കണ്ണ് തുറന്നിരുന്നാൽ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഒരു പ്രായ കഴിഞ്ഞവർക്ക് ഏകാഗ്രത കിട്ടുവാണ്. ആ പ്രായം എത്രയാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അതിൽ കുറവുള്ളവർക്ക് കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതിനകത്ത് വിടും. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രായം കഴിഞ്ഞവരല്ലാത്തതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിക്കണം. കണ്ണ് തുറന്നിരുന്നാൽ ഉറപ്പാണ് നമ്മുടെ മനസ്സെങ്ങാണ്ട് ആരെ കൊണ്ടുവന്നേ? അല്ല പിന്നെ ആരെ കൊണ്ടുപോകാനാ അല്ലേ? അവിടെയും ഇവിടെയും ഒക്കെ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും, ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ടായി നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ അന്ന് നമ്മളെന്തോ പറയാറുണ്ട്, കണ്ണടച്ച് കൈകൂപ്പി പ്രാർത്ഥിക്കണം നമ്മൾ പറയുമ്പോൾ. അങ്ങനെ ശീലിപ്പിക്കുന്നത് ആ ഒരു ഡിസിപ്ലിനിൽ നമ്മൾ വരാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മളൊക്കെ ആ പ്രായത്തിന് താഴെ നിൽക്കുക. ഞാൻ ആ പറഞ്ഞ പ്രായം എത്രയാണ് ഞാൻ ഇപ്പോൾ പറയുന്നില്ലെങ്കിൽ ആ പ്രായത്തിൽ താഴെ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഏകാഗ്രത നിലനിർത്തി പ്രാർത്ഥിപ്പാൻ കണ്ണുകൾ അടച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ശീലിക്കണം. ഒരിക്കലൊരു പാസ്റ്റർ വിശ്വാസിയോട് ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദർ എന്താ ഇപ്പം ഇങ്ങനെ കണ്ണു തുറന്നിരിക്കുന്നേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോഴെല്ലാം പാസ്റ്ററും കണ്ണു തുറന്ന്. പാസ്റ്റർ പറഞ്ഞു, ബ്രദറെ എന്താ ഞാൻ കണ്ണു തുറന്ന് നോക്കുന്നെന്നറിയാമോ? ഈ വരുന്ന ആളെല്ലാവരും അകത്ത് കയറി ഇരിക്കാൻ പ്രോപ്പറായിട്ട് സ്ഥലമുണ്ടോ നോക്കണ്ടേ? വന്ന് കയറിച്ച് സ്ഥലമില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നവരുണ്ടോ നോക്കണ്ടേ? ഇതൊന്ന് മനസ്സിലാക്കാനാ. അപ്പോഴാണ് സഹോദരൻ കാര്യം മനസ്സിലായത്, പാസ്റ്റർമാർക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കണ്ണു തുറന്ന് നോക്കാം. അപ്പോൾ മനസ്സിന്റെ ഏകാഗ്രത നിലനിർത്തുവാൻ എപ്പോഴും കണ്ണുകൾ അടച്ച് ധ്യാനത്തോടെ പ്രാർത്ഥിക്കേണ്ട ഒരു ഡിസിപ്ലിൻ ദൈവമക്കൾ വളർത്തിയെടുക്കണം. അത് പോയാൽ ഉറപ്പാണ് പിശാചിന്റെ തന്ത്രത്തിൽപ്പെട്ട് നമ്മൾ വലയുക. ഇതൊരു ശീലമായ ശരിയാകാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ഒരു കൺസിഡറബിൾ പീരീഡ് നമ്മളങ്ങനെ ശീലിച്ചു പോയാൽ ശരിയാകാൻ വലിയ പ്രയാസം. ഈ കള്ളം പറയുന്ന പോലെ തന്നെയാണ്. കള്ളം ആദ്യത്തെ പ്രാവശ്യം പറയുമ്പോൾ ഭയമായിരിക്കും, രണ്ടാമത് പറയുമ്പോൾ ഇച്ചിരി ഭയം കുറയും, പിന്നെ പാപമില്ല. അങ്ങനെ ഏത് പാപവും തന്നെ, കള്ളമെന്ന് ഞാൻ പറയുമെങ്കിലും ഏത് പാപവും അങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊരു ശീലമായി പോകരുത്, ശീലമാകരുത്. അതുകൊണ്ട് മനസ്സിൻ്റെ ഏകാഗ്രതയെ തെറ്റിച്ചു കളയുക, മനസ്സിൻ്റെ നിർമ്മലത നഷ്ടപ്പെടുത്തുക. നമുക്കറിയാം 2 കൊരിന്ത്യർ 11 3 വാക്യം ഒന്ന് വായിച്ചു. 2 കൊരിന്ത്യർ 11:3 ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അവിടെയും സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ച കാര്യമാണ്. പിശാചിന്റെ തന്ത്രമായിരുന്നല്ലേ ഉപായം, ബിഗൈൽനെസ്.
ഉപായം.
ആ ഉപായത്താൽ എന്തോ സംഭവിച്ചു. അതിന് കാരണം അത് ഏകാഗ്രതയും നിർമ്മലതയും വിട്ട വഷളായി പോയെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതൊക്കെ വളരെ അർത്ഥവ്യാപ്തിയോ, വഷളായി പോവുക. ഒരുവൻ വഷളായി പോയെന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഏ ആ അതാ, സാധാരണ നിലയിൽ ആ വ്യക്തിയെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പ്രയാസം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആ കാരണം കണ്ടോ. എന്താ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഏകാഗ്രതയും നിർമ്മലതയും, ജീവിതത്തിൽ വിശുദ്ധിയും സത്യവും ഇല്ലാതെ പോകുന്ന ഒരു അനുഭവത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ജീവിതത്തിൽ വിശുദ്ധിയും സത്യവും വിട്ടുപോകുവാൻ ഒരിക്കലും ഇടയാകരുത്. 11 അധ്യായം വളരെ ശക്തമായി അതിവിടെ പറഞ്ഞിരിക്കുകയാണ്. 11 അധ്യായത്തിന്റെ 14 വാക്യം ഒന്ന് നോക്കി, 11:14 നോക്കാം. ആ വെളിച്ചദൂതന്റെ വേഷം ഹരി. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പൊ ഈ സാത്താന തന്ത്രം എന്ന് പറഞ്ഞാൽ ഏതെല്ലാം നിലയിലാണ് വരുന്നത് നമ്മൾ ഓർക്കണ്ടേ. എങ്ങനെയാ വരുന്നത്? വെളിച്ചദൂതന്റെ വേഷം. അതെന്തോ ഈ വെളിച്ചദൂതന്റെ വേഷം അല്ലേ, പ്രകാശധാരിയായി വരിക അല്ലേ. അപ്പിയറൻസിൽ എന്താണ് ആത്മീയത? ശ്രദ്ധിക്കാൻ മനസ്സിലാക്കണോ. അപ്പിയറൻസിൽ എന്താണ്? പ്രഥമദൃഷ്ടിയാ നോക്കുമ്പോൾ സ്പിരിച്വൽ ആണ്. ഒന്നുകൂടെ പറയാം, പ്രാർത്ഥനയുണ്ട്, പാട്ടുണ്ട്, ആരാധനയുണ്ട്, കൂട്ടായ്മയുണ്ട് അല്ലേ, ശുഭ്രവസ്ത്രധാരിയാണ്, എല്ലാം ഓക്കെ. ചിലപ്പോൾ അത്ഭുതം നടക്കും, അടയാളങ്ങൾ നടക്കും, വരങ്ങൾ ജ്വലിക്കും, ഇതെല്ലാം സംഭവിക്കാം. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? വെളിച്ചദൂതന്റെ വേഷം ധരിക്കുക. മനസ്സിലായിട്ടില്ല ഇതുവരെ ആർക്കും? ചിലപ്പോൾ പറയാറില്ലേ നമ്മൾ പച്ച മലയാളത്തിൽ മിന്നുന്നതെല്ലാം. ആ അങ്ങനെ തന്നെയാ, അങ്ങനെ തന്നെയാ അത്, മിന്നുന്നതെല്ലാം പൊന്നല്ല. അപ്പോൾ ആത്മീകമായ ഒരു അപ്പിയറൻസ് കണ്ടു എന്നുള്ളത് കൊണ്ട് അതെല്ലാം ദൈവത്താലാണെന്നാരും ധരിക്കരുത്. വളരെ വ്യക്തമായി കർത്താവ് തന്നെ പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, പിന്നെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. പിന്നെ ചിലരുടെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, അങ്ങനെയുള്ളവരുണ്ട്. ചിലർ എന്താ വായിക്കുന്നത്, അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഒക്കെ ചെയ്തു. പക്ഷെ ഒടുക്കം ഞാൻ അവരോട് എന്തോ പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. പക്ഷേ സമൂഹത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു? നമ്മള് അംഗീകാരം കൊടുക്കുന്ന, നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത സ്പിരിച്വൽ എന്ന് പറയുന്ന പലതുണ്ട് ഇല്ലേ, പലതുണ്ട്. പക്ഷേ കർത്താവ് എന്ന് പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. പക്ഷേ ഇവര് കർത്താവെ വിളിച്ചു, പ്രാർത്ഥിച്ചു, ഉപവാസം, പ്രാർത്ഥനയും ആരാധനയും അടയാളങ്ങളും വീര്യപ്രവർത്തികളും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാണുന്നതിൻ്റെ എല്ലാം പുറകെ ഓടുവാൻ ഒരിക്കലും ദൈവമക്കൾ ശ്രദ്ധിക്കരുത്. ഡിസേൺ ചെയ്യണമെന്നർത്ഥം, ഡിസേൺ ചെയ്യണം. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ 13 വരുമ്പോൾ അന്ത്യകാലത്ത് ആകാശത്ത് നിന്ന് തീയിറക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആകാശം തീയിറക്കും, ശരിയാ. എന്നും നടന്നിട്ടുണ്ട്, എന്നും തീയിറങ്ങിയിട്ടുണ്ട്. ഏലിയാവിന്റെ കാലത്ത് സമാനമാ, അതുപോലെ തന്നെയാ. അയ്യോ ഏലിയാവിന്റെ കാലം പോലെ തന്നെ കാലം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ആരെങ്കിലും ഇവിടെ കുമ്പിട്ടാൽ ആരെയാ കുമ്പിടുന്നേ? ശാദിനെയാ കുമ്പിടുന്നതെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ വെളിച്ചദൂതന്റെ വേഷം ധരിച്ച് ആര് വരും? സാത്താൻ വരും. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ആത്മീയ മണ്ഡലത്തിൽ ഈ നാളുകളിൽ വളരെ വളരെ ഈ തലത്തിൽപ്പെട്ട അനുഭവങ്ങൾ കടന്നു വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയും വരും. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം ദൈവമക്കളായ നാം എല്ലാവരും. അപ്പോൾ പിശാചിന്റെ തന്ത്രങ്ങൾ, പല തന്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഞാനത് പെടുത്തി പറഞ്ഞുള്ളൂ. ഇനി പിശാചിന്റെ തന്ത്രങ്ങൾ, അത് ഭാര്യ ഭർതൃ ബന്ധത്തോടുള്ള ബന്ധത്തിലും ചൂഷണം ചെയ്യാൻ പിശാചി പ്രവർത്തിക്കും. ഒന്ന് കൊരിന്ത്യർ 7 5 വാക്യം നോക്കി. 1 കൊരിന്ത്യർ 7 5 വാക്യം, 1 കൊരിന്ത്യൻ 7:5. പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുവാൻ, പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. അടുത്തത് സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പീൻ. ഇങ്ങനെ വായിക്കുന്നു അല്ലേ, വീണ്ടും ചേർന്നിരിപ്പീൻ. ഈ വാക്യം അപ്ലൈ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ് നമുക്ക്. കാര്യം ഫാമിലി ലൈഫിൽ, ജോലിയോടുള്ള ബന്ധത്തിൽ, പാർട്ണർ, ലൈഫ് പാർട്ണർ നാട്ടിലും ഇവിടെയുമായിരിക്കുന്ന പലരും കേൾപ്പിട്ടുണ്ട്. എന്നാൽ ഈ വേദഭാഗം നമുക്കും അപ്ലൈ ചെയ്യാൻ കഴിയും. എന്താണ്? രണ്ട് ഇടത്ത് പാർക്കേണ്ട ജീവിത സാഹചര്യം ഉള്ളവർ അങ്ങനെ ജീവിക്കുമ്പോൾ തന്നെ അപ്പോസ്തലൻ പൗലോസ് ഈ ഭാഗം എഴുതുമ്പോൾ അവരെ അങ്ങനെയുള്ളവരെ ഓർത്തല്ല എഴുതിയത്. കുറച്ചുപേര് റോമിലും കുറച്ചുപേര് യെരുശലേമിലും പാർത്തിരുന്ന അങ്ങനെയുള്ള ഫാമിലിയെ ഉദ്ദേശിച്ചല്ല പൗലോസ് എഴുതിയത്. പൗലോസ് ആരെ ഉദ്ദേശിച്ച് തന്നെയാണ്? ഒന്നായിട്ട് ജീവിച്ചിട്ടുള്ള ആളുകൾ, ജീവിക്കുവാൻ സാവകാശമുള്ള ആളുകൾ, ഒന്നിച്ച് ജീവിക്കുവാൻ കഴിയാമായിരുന്നിട്ടും പരസ്പര സമ്മതം കൂടാതെ തകർന്നിരുന്ന ആളുകൾ. അതുകൊണ്ട് ഈ വേദഭാഗത്തെ ആരും മിസ്ഇന്റർപ്രറ്റ് ചെയ്യേണ്ടതില്ല. ശരിയായിട്ടത് മനസ്സിലാക്കണം, ശരിയായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഒന്നിച്ച് ജീവിക്കുവാൻ സാവകാശമുള്ള, അങ്ങനെ ദൈവത്താൽ ക്രമീകരണം ഉണ്ടായിട്ടുള്ള ആളുകൾ ആ ദൈവത്താലുള്ള ക്രമീകരണത്തിന് അടിമപ്പെടാതെ സർവതന്ത്ര സ്വതന്ത്രരായി അല്ലേ അവരുടെ ഇച്ഛയ്ക്ക്, വ്യക്തിപരമായ ഇച്ഛയ്ക്ക് വശംവദരായി അകന്ന് അകന്ന് ജീവിക്കുന്ന അനുഭവങ്ങൾ അക്കാലത്ത് വളരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വേദഭാഗത്തിന് ഇന്നും റെലവൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അക്കാലത്തും റെലവൻസ് ഉണ്ട്. അതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പരസ്പര സമ്മതമാണ് ഇവിടുത്തെ വിഷയം. പരസ്പര സമ്മതം കൂടാതെ അകന്നിരിക്കരുതെന്ന് അർത്ഥം. ആ പരസ്പര പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞു വെച്ചാൽ അടുത്ത വാക്യം നോക്കിക്കും അല്ലേ, വീണ്ടും ചേർന്നിരിപ്പീൻ എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഒന്നാം നൂറ്റാണ്ടിലൊക്കെ ലേഖനങ്ങൾ എഴുതുമ്പോൾ വളരെയധികം ഡൈവോഴ്സ് ശക്തമായിരുന്ന ഒരു കാലഘട്ടമാണ്. ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ അല്ലേ കുടുംബ ബന്ധങ്ങൾ ഇല്ലാതാക്കുവാൻ വേണ്ടി ചെറിയ പഴുതുകൾ കണ്ടെത്തി, ആ പഴുതുകളിൽ കൂടെ കുടുംബ ബന്ധം തകർക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിലൊക്കെയാണ് ഈ വേദഭാഗം എഴുതിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കുടുംബ ബന്ധത്തിലും എന്താണ് ഭാര്യ ഭർത്തൃബന്ധത്തെയും ചൂഷണം ചെയ്യുവാൻ ആര് ശ്രമിക്കും? സത്താൻ ശ്രമിക്കും. അതുകൊണ്ടാണ് അജിതേന്ദ്രിയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പിശാച് തന്ത്രങ്ങൾ കൊണ്ടുവരും. അത് വ്യക്തിതലത്തിലുണ്ടാകും, പിന്നെ കുടുംബതലത്തിലുണ്ടാകും, സഭാതലത്തിലുണ്ടാകും. അതാണ് വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ച് വരുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്. വ്യക്തിപരമായി ഉണ്ടാകും, അതാണ് ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് അല്ലെ ഭയം, സംശയം, നിരാശ ഇതൊക്കെ നമ്മിൽ കൊണ്ടുവരുന്നത് എന്താണ് പിശാചിന്റെ തന്ത്രമാണ്. അത് വ്യക്തിതലത്തിലുള്ളതാണ്. കുടുംബതലത്തിൽ കൊണ്ടുവരും അല്ലേ ജീവിത പങ്കാളിയുടെ അവിശ്വസ്തത പാലിപ്പാൻ പിശാച് നിശ്ചയമായിട്ടും തന്ത്രങ്ങളെ കൊണ്ടുവരും. അങ്ങനെ ഭാര്യ ഭർത്തൃബന്ധത്തെ ചൂഷണം ചെയ്യും. അതുപോലെ വെളിച്ചതൂതന്റെ വേഷം ധരിച്ച് സഭയിൽ വരുന്നു. അപ്പോൾ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും എന്തുണ്ട്? പിശാചിന്റെ തന്ത്രങ്ങളുണ്ട്. അത് തിരിച്ചറിയാൻ കഴിയണം. ഇത് തിരിച്ചറിയാൻ കഴിയാത്തവരാണ് ജീവിതത്തിൽ പരാജയപ്പെടുന്നത്. സമാധാനം നഷ്ടപ്പെടുത്തി, സ്വസ്ഥത നഷ്ടപ്പെടുത്തി, അവർ തന്നെ സമൂഹത്തിനൊരു ഭാരമായി, കുടുംബത്തിനൊരു ഭാരമായി തീരുന്ന അനുഭവങ്ങൾ നമുക്ക് വളരെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ എന്ന് പറഞ്ഞാൽ എന്താ തന്ത്രം എന്ന് നമ്മൾ അറിയണം. അറിഞ്ഞിട്ടുണ്ടോ? നാം തന്ത്രങ്ങളെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനോട് എതിർത്ത് നിൽക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ തലങ്ങളിലും എന്തുണ്ടാകണം? വളരെ ശ്രദ്ധയുള്ളവരായി, കൃത്യത പാലിക്കുന്നവരായി, ഏകാഗ്രത പുലർത്തി നാം മുന്നോട്ട് പോകണം. അലസത പാടില്ല, വളരെ കെയർഫുൾ ആയിരിക്കണം എന്നർത്ഥം അല്ലേ. ക്രിസ്ത്യൻ ലൈഫ് എങ്ങനെ നയിക്കണം? വളരെ കെയർഫുൾ ആയിട്ട് നയിക്കണം. ഇതുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. വളരെ കെയർഫുൾ ആയിട്ട് നമ്മുടെ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയണം. ഇനി അവേദഭാഗത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. അപ്പോൾ ഒടുവിൽ കർത്താവിനും അവന്റെ മതബലത്തിനും ശക്തിപ്പെടുവീൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്. അപ്പൊ എതിർത്ത് നിൽക്കണം, എതിർത്ത് നിൽക്കണം. ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ. താഴെ സർവായുധ വർഗത്തേക്ക് വരുന്നത് കൊണ്ട് ആ വാക്ക് നമുക്ക് പിന്നെടുത്ത് പഠിക്കാം. അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് നാം എതിർത്ത് നിൽക്കണം. പക്ഷെ അവനോട് എതിർത്ത് നിൽപ്പിൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് എവിടെ വാക്യം എങ്ങനെ ഒരു അസൈൻമെന്റ് തരണ്ടേ എന്ന് ഓർത്താ പ്രശ്നമാണോ? നിർത്തി ഏ ആ യാക്കോബ് നാല് അല്ലേ, അങ്ങനെ വാക്യം വായിച്ചേ. ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. ആ അപ്പോൾ ഓടിപ്പാനുള്ള വഴി അതേ ഉള്ളൂ. എന്താ വഴി? എതിർത്ത് നിൽക്കണം. എതിർത്ത് നിൽക്കണമെങ്കിൽ ദൈവത്തിന് കീഴടങ്ങണം. ദൈവത്തിന് കീഴടങ്ങുന്നവർ മാത്രമേ പിശാചിനെ എതിർത്ത് നിൽക്കാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ സന്നിധിയിൽ കീഴടങ്ങാതെ പിശാചിനെ എതിർക്കാൻ പോയാൽ ജയിക്കത്തില്ല. അതുകൊണ്ട് പ്രിൻസിപ്പിൾ വളരെ സിമ്പിളാ, ബട്ട് വെരി സീരിയസ്. എന്താണ്? ദൈവത്തിന് കീഴടങ്ങണം പിശാചിനോട്. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നതാ പറഞ്ഞിരിക്കുന്നത്? അവൻ നമ്മെ വിട്ട് ഓടിപ്പോകും, ഓടിപ്പോകും അല്ലേ? ഓടിപ്പോകും എന്ന് പറഞ്ഞതുകൊണ്ട് ചുറ്റിത്തെറിഞ്ഞു വരില്ല എന്നർത്ഥമില്ല. ഓടിപ്പോയാലും ചുറ്റിത്തെറിഞ്ഞൊക്കെ വരാം, ശരിയല്ലേ? അതുകൊണ്ടാണ് എല്ലാ പ്രാർത്ഥനയിലും നമ്മൾ കർത്താവെ ശുദ്ധീകരിക്കണമെന്ന് പറയുന്നതിന് കാരണം, ശരിയല്ലേ? ഒരിക്കലും എന്നോട് സെമിനാറിലെ ഒരു ഫസ്റ്റ് ഇയർ ഓറിയന്റേഷൻ സ്റ്റുഡൻറ്റ് ചോദിച്ചു, രാവിലെ പ്രാർത്ഥിക്കുമ്പോഴും ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, ഉച്ചയ്ക്കും പ്രാർത്ഥിക്കുമ്പോൾ ശുദ്ധീകരിക്കണം, വേണ്ട ആദ്യത്തെ ആൾ പ്രാർത്ഥിക്കുമ്പോഴും രണ്ടാമത്തെ ആൾ പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം എന്തുപോയി ശുദ്ധീകരണം എന്ന് ചോദിച്ചു. സമുദായത്തിൽ നിന്ന് മാറി വന്ന ഒരാളായിരുന്നു അദ്ദേഹത്തെ. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി, എത്ര വേഗത്തിൽ നമ്മുടെ മനസ്സ് ഏകാഗ്രത നഷ്ടപ്പെടാം അല്ലേ? ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന ഇടം എവിടാ? മനുഷ്യ മനസ്സ് തന്നെയാണ്. അത് വളരെ വേഗം തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതാണ്. അത്ര ശ്രദ്ധയോടുകൂടെ നമ്മൾ ഈ മനസ്സിനെ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ആദ്യം പ്രാർത്ഥിക്കുന്നയാളും ശുദ്ധീകരിക്കാൻ പ്രാർത്ഥിക്കും, രണ്ടാമത്തെ ആളും പ്രാർത്ഥിക്കും, ശരിയല്ലേ? നമ്മളെങ്ങനെ ചെയ്തു വരുന്നേ? തെറ്റുമല്ലോട്ടോ അതിനകത്ത്? ഒരു തെറ്റുമില്ല. എല്ലാ പ്രാർത്ഥനയിലും ശുദ്ധീകരണത്തിൻ്റെ ആവശ്യം എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ പിശാചിനോട് നമ്മൾ എതിർത്ത് നിൽക്കണം. യാക്കോബിന്റെ ലേഖനത്തിൽ മകുതന്നെ നമ്മൾ വായി, എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോ. അപ്പൊ എതിർത്ത് നിൽക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ദൈവത്തിന് കീഴടങ്ങണം, സറണ്ടർ ടു ഗോഡ് അല്ലേ? സറണ്ടർ ടു ഗോഡ് ഫസ്റ്റ് ആദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. ഇനി അപ്പോൾ എതിർത്ത് നിൽക്കേണ്ടതിന് എന്ത് ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞേക്കും, ദൈവത്തിന് സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. പന്ത്രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരാം, സർവായുധവർഗം നമ്മൾ പിന്നീട് പഠിക്കും. പന്ത്രണ്ടാമത്തെ വാക്യം, നമുക്ക് പോരാട്ടം ഉള്ളത്. യെസ്, യെസ്, ഫോർ വി ഡു നോട്ട് റെസ്റ്റ് അഗൈൻസ്റ്റ് ഫ്ലഷ് ആൻഡ് ബ്ലഡ് ബട്ട് അഗൈൻസ്റ്റ് പ്രിൻസിപ്പാലിറ്റീസ് അഗൈൻസ്റ്റ് പവേഴ്സ് അഗൈൻസ്റ്റ് റൂളേഴ്സ് ഓഫ് ദി ഡാർക്ക്നെസ് ആൻഡ് അഗൈൻസ്റ്റ് സ്പിരിച്വൽ ഹോസ്റ്റ്സ് ഓഫ് വിക്കഡ്നെസ് ഇൻ ദ ഹെവൻലി പ്ലേസസ്. അപ്പോൾ നമുക്ക് പോരാട്ടമുള്ളത്, നമുക്ക് പോരാട്ടമുണ്ട്, നമുക്ക് പോരാട്ടം എല്ലാ ദിവസവും നമുക്ക് പോരാട്ടം ഉണ്ട്. വി ആർ ഇൻ എ ബാറ്റിൽ ഫീൽഡ്. അത് വളരെ ശരിയാണ്. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ഓരോ നിമിഷവും ബാറ്റിൽ ഫീൽഡിലാണ്. ഉപവാസ പ്രാർത്ഥന ഇരുന്നാലും ബാറ്റിൽ ഫീൽഡിലാണ് അല്ലേ? ജോലി സ്ഥലത്ത് പോയാലും ബാറ്റിൽ ഫീൽഡാണ്, യാത്ര ചെയ്യുമ്പോഴും ബാറ്റിൽ ഫീൽഡിലാണ്, കുടുംബത്തിൽ വസിക്കുമ്പോഴും ബാറ്റിൽ ഫീൽഡാണ്, ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഒരു യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വായിക്കുന്നത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഇതാദ്യം നമ്മൾ അകത്ത് കയറണം. എനിക്കാരോട് പോരാട്ടമില്ല, വറീസ് ബ്രദറിനോടില്ല, എനിക്കാരോടില്ല, ബെന്നി ബ്രദറിനോടില്ല, അങ്ങനെ തന്നെയല്ലേ ഇങ്ങോട്ടും ഇല്ല. എനിക്കാരും വിശ്വാസം വേണ്ട, അവരുടെ പേര് പറഞ്ഞ് എല്ലാവരുടെയും പേര് അങ്ങനെ പറയാൻ നോക്കും. അപ്പോൾ നമുക്ക് തമ്മിൽ തമ്മിൽ ആരോടും പോരാട്ടം ഇല്ല. ഇതാദ്യം നമ്മുടെ അകത്ത് കയറണം. ആരുടെ അകത്ത് കയറണം? ദൈവമക്കളുടെ അകത്ത് കയറണം അല്ലേ? നമുക്ക് വ്യക്തി വൈരാഗ്യമില്ല. ഒരു വ്യക്തിയുടെയും നാശം നമ്മൾ ആഗ്രഹിച്ചുകൂടാ. ഒരു വ്യക്തിയും ക്ഷീണിച്ചു പോകുവാൻ നമ്മൾ ചിന്തിക്കരുത്, മനസ്സുകൊണ്ട് പോകലും. ഒരു വ്യക്തിയും ബലഹീനനായി പോകുവാൻ അല്ലേ? ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നത് ആ ഗപ്പ എന്നൊക്കെ പറഞ്ഞ എന്തോ അർത്ഥം, എക്സ്പെക്ടിങ് ദ ഹയസ്റ്റ് ഗുഡ് ഓഫ് അതേഴ്സ് എന്നാണ് അല്ലേ? ആ വേർഡിന്റെ അർത്ഥം അതാ, എക്സ്പെക്ടിങ് ദി ഹയസ്റ്റ് ഗുഡ്. മറ്റൊരാളുടെ ഏറ്റവും വലിയ നന്മ നമ്മൾ ആഗ്രഹിക്കണം, ഏറ്റവും വലിയ നന്മ. നമ്മളൊരു വീട് വെച്ചാൽ അടുത്തയാൾ എന്നെക്കാൾ കുറച്ചുകൂടെ നല്ലത് വെക്കട്ടെ എന്ന് ആഗ്രഹിക്കണം അല്ലേ? നമ്മളൊരു കാർ വാങ്ങിച്ചാൽ എൻ്റെ സ്നേഹിതൻ അതിനേക്കാൾ കുറച്ചുകൂടെ നല്ല കാർ വാങ്ങണം അല്ലേ? എൻ്റെ കയ്യിലൊരു മൊബൈൽ ഉണ്ടെങ്കിൽ അടുത്തയാൾക്ക് അതിനേക്കാൾ കുറച്ചുകൂടെ നല്ലൊരു മൊബൈൽ വാങ്ങണം. അപ്പോൾ ആഗ്രഹിക്കുക. അതുകൊണ്ട് എല്ലാവരും അങ്ങനെയോട് മത്സരിച്ച് 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 അല്ലേ? പിന്നെ ചോദിച്ചിന് വാങ്ങണമെന്നല്ല ഈ പറയുന്നൊരു സാരം, അതല്ല ഇവിടുത്തെ അർത്ഥം. അതല്ല, മറ്റൊരാൾ നമ്മേക്കാൾ നന്നായിരിക്കണമെന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരവസ്ഥ, അതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ജഡരക്തങ്ങളുള്ള പോരാട്ടം ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡാണ്, ശരിയല്ലേ? ലോകത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡാണ്. ഇപ്പം മിസൈൽ ശേഷി ഇന്ത്യക്ക് എന്തുമാത്രം ഉണ്ടോ അതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതൽ പാകിസ്ഥാൻ ഉണ്ടാക്കും. അത് ലോകത്തിൻ്റെ ഒരു പ്രത്യേക രീതിയാണ്. അത് രാജ്യം രാജ്യത്തോട് എതിർത്ത് നിൽക്കുന്ന ഒരു രീതിയാണ്. രണ്ടും ലോകത്തിലെ രാജ്യങ്ങൾ അല്ലേ? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഒന്നായിട്ട് പോകണ്ടവർ നമുക്കറിയാം. പക്ഷേ ഭാഷയുടെയും ജാതിയുടെയും ഒക്കെ പേരിൽ സ്പർദ്ധയുണ്ടായി, രാജ്യം ഭിന്നിച്ച് ചെതറി, ഇന്നും ശത്രുത മനോഭാവം വളരെ. അപ്പോൾ ഒരു നില പറഞ്ഞാൽ ജനങ്ങൾ തമ്മിലാണ് എന്ത് യുദ്ധം അല്ലേ? ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് ഒന്ന് കളിച്ചേ, സത്യത്തിൽ എന്തോ സംഭവിക്കുന്നേ. പത്രക്കാർ പോലും എന്തോ എഴുതും, ഉപയോഗിക്കുന്ന പദം എന്താ യുദ്ധം എന്നാ എഴുതുന്നത്, യുദ്ധം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എന്തിനായി കളി വെച്ചേക്കുന്നത്? കുറച്ചുകൂടെ അടുക്കാൻ വേണ്ടിയാണ്. മനുഷ്യ മനസ്സ് കുറച്ചുകൂടെ അടുക്കണം, രണ്ട് രാജ്യങ്ങളും തമ്മിൽ കുറച്ചുകൂടെ അടുക്കണം. സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഒക്കെ ഉപയോഗിക്കുന്ന അതിനു വേണ്ടിയാണ്, അതായിരുന്നു ലക്ഷ്യം. പക്ഷേ പത്രക്കാരൻ പത്രത്തിൽ കൊടുക്കുന്ന വാർത്ത അനുസരിച്ച് ഇന്ത്യ പാകിസ്ഥാനെ കീഴടക്കി. സാധാരണ സംഭവിക്കാറല്ല, തിരിച്ചാ പാകിസ്ഥാൻ ഇന്ത്യയെ കീഴടക്കി. എന്റെ ആഗ്രഹം പറഞ്ഞു പോയതാ കേട്ടോ, ഇനി അങ്ങനെ തന്നെ സംഭവിക്കത്ത അല്ലേ. അപ്പോൾ യുദ്ധം ജനങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം പോലാണ്, അത് ലോകത്തിന്റെ ഒരു പ്രത്യേക സ്റ്റാൻഡേർഡാണ്. എന്നാൽ ദൈവവചനത്തിന്റെ സ്റ്റാൻഡേർഡ് അങ്ങനെയല്ല. നമ്മുടെ യുദ്ധം ആരോടല്ല, ജഡരക്തങ്ങളോട്, പിന്നെ വാഴ്ചകളോടും അധികാരങ്ങളോടും, പിന്നെ വാഴ്ചകളോടും അധികാരങ്ങളോടും, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും, പിന്നെ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും. അത്ര അപ്പം നമുക്കൊരു യുദ്ധമുണ്ട്. നമുക്കൊരു യുദ്ധമുള്ളത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാവുന്ന ആരോടുമല്ല, ഈ കണ്ണുകൊണ്ട്. അതതിനർത്ഥം അല്ലേ, ഈ കണ്ണുകൊണ്ട് കാണാവുന്ന ആരോടും നമുക്ക് യുദ്ധം ഇല്ലാണ്ടോ? ഒരിക്കലുമില്ല. ഐ പി സി കുവൈറ്റിന് പി സി കെയോട് യുദ്ധമില്ല. നമുക്ക് ചർച്ച് ഓഫ് ഗോഡ് ഒരു സഭയോടും യുദ്ധം ഇല്ല. നമുക്ക് യുദ്ധമുള്ളത് ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഫോഴ്സ് ഉണ്ട്. അത് ഏത് കണ്ണുകൊണ്ടേ കാണത്തുള്ളൂ? സ്പിരിച്വൽ ഐസ്, ആത്മീയ കണ്ണുകൊണ്ടേ നമുക്ക് കാണാനൊക്കത്തുള്ളൂ. അപ്പോൾ ആത്മീയ അദൃശ്യമായ ആത്മീയ ലോകത്തിലെ ശക്തികളുണ്ട്. അദൃശ്യമായ ആത്മീയ ലോകത്തിലെ ശക്തികൾ, വാഴ്ചകൾ, അധികാരങ്ങൾ എന്നൊക്കെ പറയുന്ന അതാ അല്ലേ. പിന്നെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ, ഒരു ദുഷ്ടശക്തി നമ്മൾ എതിർത്ത് നിൽക്കുന്നുണ്ട്, നമുക്കെല്ലാം അതറിയാം. ഇനി പിശാചില്ലെന്നും ഓ അതൊക്കെ വെറുതെ പറയുന്നതാണെന്നും അതിനൊന്നും കാര്യമില്ലെന്നും പറയുന്ന ആളുകളുടെ അകത്ത് എന്തുകൊണ്ടെന്നറിയാമോ? എന്തുകൊണ്ട്? പിന്നെ അല്ലേ, അതൊക്കെ ഉണ്ട്. പെട്ടെന്ന് തളർന്നു പോകുന്ന ആളുകൾ കണ്ട്, പെട്ടെന്ന് ക്ഷീണിച്ചു പോകും. എന്താ പെട്ടെന്ന് പാടുന്നതിന്റെ കാരണം? ആരെ കീഴ്പ്പെടുത്തിയേ? പെട്ടെന്ന് അങ്ങ് ക്ഷീണിച്ചു പോവുക. ചിലരെ കുറിച്ച് തൊട്ടാവാടി എന്ന് പറയത്തില്ലേ, പക്ഷെ ആരാധന വളരെ ശക്തനാ. ജീവിതത്തിൽ വന്നപ്പോൾ ആരെ കീഴ്പ്പെടുത്തുന്നേ? ഒരു എതിർത്ത് നിൽക്കുന്ന ഒരു ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തി ഈ വ്യക്തി അങ്ങ് വല്ലാതെ കീഴ്പ്പെടുത്തി. ഒരു ഫോൺ കോൾ വന്നേ ഉള്ളൂ, ആള് തീർന്നു. അല്ലെങ്കിൽ ഒരു കത്ത് കിട്ടിയതേ ഉള്ളൂ, കഥ പറയണ്ട. എന്നാൽ ഏത് വിശ്വാസം നമുക്കുണ്ടായിരിക്കണം? സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവം അല്ലേ, നല്ല ആലോചന തരുന്ന ദൈവം, എന്റെ ഭാവി ആരെക്കാളും നന്നായിട്ട് അറിയുന്ന ദൈവം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നമ്മുടെ പേരൻസിനേക്കാൾ, നമ്മുടെ സഹോദരങ്ങളെക്കാൾ, നമ്മുടെ എൽഡേഴ്സിനേക്കാൾ, പ്രായത്തിൽ മുതിർന്നവരെക്കാൾ, കുടുംബതലത്തിൽ അതെ ശക്തന്മാരായവരെക്കാൾ ഒക്കെ നമ്മുടെ ഭാവിയെ നിയന്ത്രിച്ച് ഉന്നതികളിന്മേൽ നടക്കുമാറാക്കുന്ന ദൈവം സ്വർഗത്തിലുണ്ടെന്നും ആ ദൈവത്തിന്റെ വലങ്കരത്താൽ നാം താങ്ങപ്പെട്ടവരാണെന്നും ഹൃദയത്തിനുള്ളിൽ നിർണയമുണ്ടെങ്കിൽ ഭാവിയെക്കുറിച്ച് ഒരാശങ്കയും ഒരു ദൈവവേദനയും വേണ്ട. രാത്രി ധൈര്യപ്പെട്ട് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം ദൈവം. അപ്പോൾ ദൈവത്തോടും ദൈവിക പദ്ധതികളോടും എതിർത്ത് നിൽക്കുന്ന ദുഷ്ടശക്തികൾ ഉണ്ട് ഉള്ളത് തന്നെയാണ്. അത് നല്ല പ്ലാനൊക്കെ ഇട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് തകിടം മറിക്കും. അങ്ങനെ മറിഞ്ഞിട്ടില്ലേ ആരുടെയും? ഉണ്ട് ഇല്ലേ? ചില പ്ലാൻസൊക്കെ മനസ്സിലൊക്കെ ഇങ്ങനെ നിലനിർത്തി മുന്നോട്ട് പോകുമ്പോൾ, ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ആ കാര്യങ്ങൾ അതുപോലെ നീങ്ങിയില്ലെന്ന് വരും. നിശ്ചയമായിട്ടും നമ്മുടെ ഒന്നുകൂടെ പറഞ്ഞ ദൈവത്തോടും ദൈവിക പദ്ധതികളോടും എതിർത്ത് നിൽക്കുന്ന ദുഷ്ടശക്തികൾ ഉണ്ട്, യാതൊരു സംശയവുമില്ല. അപ്പോൾ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന എന്ന് പറഞ്ഞാൽ ഇതെവിടെ ഈ സേന ഇരിക്കുന്നേ? ദൈവത്തിന്റെ ദൈവസിംഹാസനത്തിന്റെ ചുറ്റുമ്പലോ ആണോ? അങ്ങനല്ല അതർത്ഥം. പിന്നെന്താ അതിന് അർത്ഥം? എന്താ നമ്മൾ തന്നെ തിരുവചനം പഠിക്കുമ്പോൾ സ്വർലോകത്തെ അല്ലെ, സ്വർഗീയ മണ്ഡലത്തെ ഒക്കെ ആണെങ്കിൽ നമ്മൾ മൂന്നായിട്ട് തിരിച്ച് പഠിക്കാറുണ്ട്. ഒന്നാമത്തേത് മനുഷ്യ ദൃശ്യമായ ഒരു വായുമണ്ഡലമുണ്ട്, പിന്നെ നക്ഷത്ര മണ്ഡലമുണ്ട്, അതും കൂടാതെ സ്വർഗാദി സ്വർഗം, ഇങ്ങനെ പല നിലകളിൽ പഠിക്കാറുണ്ട്. ഏഴ് സ്വർഗമുണ്ടെങ്കിലും മൂന്ന് സ്വർഗമുണ്ടെങ്കിലും തെളിവായി നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ മനുഷ്യ മനസ്സിന് അപ്പുറത്ത്, മനുഷ്യ ദൃഷ്ടിക്ക് അപ്പുറത്ത് പല മണ്ഡലങ്ങൾ ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ നിശ്ചയമായും വാണരുളുന്ന ശക്തികളും ഉണ്ടാകും. പുരാതന കാലം മുതലേ മനുഷ്യ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യമാണ് എന്താ, നക്ഷത്ര മണ്ഡലങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണെന്നാ. അങ്ങനെ ഒരു വിശ്വാസം, അങ്ങനെ ആണെന്ന് ഞാൻ പറയുകയല്ല, അങ്ങനൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയല്ലേ എന്താ എല്ലാം മുടങ്ങാതെ എല്ലാ മാസവും ആഴ്ചയിലും ഒക്കെ ഈ മാസികകളൊക്കെ വായിക്കുന്നു വാങ്ങിക്കുന്നുല്ലേ കാശ് കൊടുത്ത് പല മാസികകളും, ശരിയല്ലേ? ആദ്യം എങ്ങോട്ടാ പോകുന്നേ, നക്ഷത്എന്തിനു പറയുന്നേ, നാളെ നോക്ക് നക്ഷത്രം വാരഫലം കറക്റ്റ്, അതാണ് കറക്റ്റ് അതായിരുന്നു വാരം. ഈ വാരം എന്തൊക്കെയാണ് അല്ലേ, അപകടം ഉണ്ടാകുമോ അല്ലെങ്കിൽ വിവാഹം നടക്കുമോ, ബിസിനസ്സിൽ പ്രോസ്പെരിറ്റി ഉണ്ടാകുമോ, ഹയർ സ്റ്റഡീസ് നടക്കുമോ, വിദ്യാഭ്യാസത്തിൽ എങ്ങനെ ഉണ്ടാകും അല്ലേ. ചില ആളുകൾ കയ്യെ നോക്കി വര നോക്കും അല്ലേ, ഒരിക്കലും വര തെളിയാത്തവരുണ്ട്, അവരെന്തോ എടുക്കും. പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ വാരഫലം നോക്കി ആശിക്കുക, അതിനകത്തെങ്കിലും എന്തേലും എന്നുള്ള നിലയില്ല പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. എന്നോട് ഒരാൾ പറഞ്ഞ, ഈ വര ജനിച്ച കാലത്തോട്ട് അങ്ങനെ ഇരിക്കാം, എന്തോ ചെയ്യണം, ജനിച്ച കാലത്തോട്ടാ വര അങ്ങനെ അങ്ങ്. അപ്പൊ ഞാൻ ഓർത്തു, ഈ 30 വയസ്സ് വരെ ഇയാള് എത്ര ഏകാഗ്രതയോടുകൂടാണ് എങ്ങോട്ടെങ്കിലും വര കുഴി ചാടുന്നുണ്ടോന്ന് അങ്ങനെ നോക്കുന്നവരൊക്കെ ഒടുക്കം കുഴി ചാടുകയുള്ളൂ, ശരിയല്ലേ? എന്നാൽ സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവം, സൃഷ്ടാവ്, പരിപാലകൻ, കരുതുന്നവനുണ്ട് എന്ന ബോധ്യം ഉള്ളത്തിലുണ്ടെങ്കിൽ നമ്മെ നിയന്ത്രിക്കുന്ന ഇതൊന്നും അല്ല അല്ലേ. ദൈവമക്കൾക്ക് രാഹുകാലം ഉണ്ടോ? ഇല്ല അല്ലേ. അങ്കിൾ വരണം, ഇച്ചൂടെ കഴിഞ്ഞ് ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറയുമ്പോഴേ ഓർത്തോണം കല്യാണത്തിന് പോകുമ്പോഴേ, കാരണം ഇവർ വരാനുണ്ട് എന്ന് പറയുമ്പോഴേ ഓർത്തോണം എന്താ, ആ രാഹു നോക്കുകയാണ്, 5 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ അങ്കിള് പിൻവാതിൽ കൂടെ കയറി വന്ന് കാണും, ഫ്രണ്ടിൽ കൂടെ ഒന്നും കയറി വരികയല്ലായിരിക്കും, അങ്ങനെ ഒരാൾ കയറി വരുന്നേ ഇല്ല. പക്ഷെ അതുവരെ ഓക്കെ. അപ്പോൾ നക്ഷത്രത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് വളരെയധികം വിശ്വാസം പാരമ്പര്യ ക്രിസ്ത്യാനികൾക്കും ഉണ്ട്. അതിൽ നിന്ന് സ്വതന്ത്രരാണ് പെന്തക്കോസ്തുകാർ. ഈ വിടുതൽ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇങ്ങനെയുള്ള ഒത്തിരി ബന്ധനങ്ങളിൽ നിന്ന്, അന്ധകാര ശക്തികളിൽ നിന്ന് പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്നവർ വിടുതൽ ഏറ്റെടുക്കുന്നവരാണ്. കേവലം ഒരു മാനസാന്തരം കൊണ്ടോ, കൈപൊക്കി മാനസാന്തരം കൊണ്ടോ, അല്ലെങ്കിൽ ഒരു സ്നാനം കൊണ്ടോ മാത്രം തീരുന്നതല്ല നമ്മുടെ രൂപാന്തരം. നോ, നമ്മുടെ നവീകരണം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒത്തിരി കെട്ടപ്പെട്ട അവസ്ഥകളിൽ നിന്ന് നാം പുറത്തു വരയണം, അജ്ഞതയിൽ നിന്ന് പുറത്തു വരയണം, അറിവുകേടിൽ നിന്ന് പുറത്തു വരയണം. അല്ലെ, ഇതൊക്കെ ജനം പലരും അറിവുകേട് കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. അജ്ഞതയിൽ നിന്നും അറിവുകളിൽ നിന്നും ഒരുപാട് അതെ ജനങ്ങൾ പുറത്തു വരണം. ഇങ്ങനെ ഒത്തിരി ഒത്തിരി ബന്ധിച്ചിട്ടിരിക്കുന്ന ശക്തികളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ പുറത്ത് വരിക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഈ പറയപ്പെട്ട ശക്തികളൊക്കെ ഉണ്ട്. അപ്പോൾ വായുമണ്ഡലത്തിൽ പിശാച് വാഴുന്നു എന്നൊക്കെയുള്ള വിശ്വാസങ്ങൾ, ഈ പാരമ്പര്യ സഭകളുടെയൊക്കെ പ്രാർത്ഥനയിലൊക്കെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥനാവാചകങ്ങളുണ്ട് അല്ലേ. ചില പാരമ്പര്യ സഭകളിൽ അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ശക്തികൾ നിന്നൊക്കെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 8-ാം അധ്യായത്തിലെ അവസാനത്തെ 2 വാക്യങ്ങൾ ഓർമ്മയുണ്ടോ? കാണാമെന്ന് പറഞ്ഞു 38-39 എങ്ങനെയാ തുടങ്ങുന്നേ? ആ തുടക്കം അങ്ങനെ നോക്കി വായിച്ചു, തെറ്റിപ്പോയെങ്കിൽ. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇനിയും വായിച്ച്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ ഉയരത്തിനോ. അവിടെ പറയുന്ന ഉയരം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നക്ഷത്രങ്ങളെ കുറിച്ചാ. നക്ഷത്രത്തിന് എന്തെങ്കിലും ഒരു സ്വാധീനം നമ്മുടെ ഭാവിയെ കുറിച്ച് ഉണ്ടെന്ന് ആരെങ്കിലും ധരിക്കുന്നെങ്കിൽ അപ്പോസ്തലൻ എഴുതുകയാണ്, അങ്ങനൊന്നില്ല അല്ലേ. വിശ്വസിക്കുന്നവർക്കുണ്ട് കേട്ടോ, ഇതൊക്കെ വിശ്വസിക്കുന്നവർക്ക് ഇതെല്ലാം ഉണ്ട്. എന്നാൽ ദൈവമക്കളോ അതിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ചവരാ അല്ലേ. അതിന് ഭയപ്പെടുന്നവരല്ല, നക്ഷത്രത്തിന്റെ സ്വാധീനത്തിൽ നിൽക്കുന്നവരല്ല ദൈവമക്കൾ, നക്ഷത്രത്തെ വിളിച്ചാക്കിയ ദൈവത്തിൽ ആശ വയ്ക്കുന്നവരാ അല്ലേ. അവൻ സംഖ്യാക്രമത്തിൽ അവയെ പുറപ്പെടുവിച്ചു എന്നല്ലേ വായിക്കുന്നത്. ഏതാ വേദഭാഗം? ആ അധ്യായം, അവൻ സംഖ്യാക്രമത്തിൽ അവയെ പുറപ്പെടുവിച്ച് അവയെ ആക്കി ആ സ്ഥാനത്ത് അവയിൽ അതിന്റെ ശോഭയ്ക്ക് ഒന്നിനും ഒരു കുറവും വരുന്നില്ല എന്നൊക്കെ വായിക്കുന്നില്ലേ? 39-ാം അധ്യായമാണോ? 39-ാം 40-ാം അത്ര അല്ലേ? അപ്പോൾ വളരെ ശക്തമായിട്ട് പറഞ്ഞിരിക്കുക, ഇതിനെയൊക്കെ വിളിച്ചാക്കിയ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാ ദൈവമക്കൾ. അതുകൊണ്ട് ഉയരത്തിനോ പിന്നെ ആഴത്തിനോ, അതെന്താ അതിന് അർത്ഥം? ആഴത്ത് പാതാളത്തിലെ ശക്തികൾ, പാതാളത്തിലെ ശക്തികൾ ഉണ്ടെങ്കിൽ അതിനും ദൈവസ്നേഹത്തിൽ നമ്മെ വേർതിരിപ്പാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു അല്ലേ? മരണത്തിനോ, മരണത്തിന് കഴിയത്തില്ല. പിന്നെ ജീവനോ എന്ന് പറഞ്ഞാൽ ആയുസ് എത്ര ഉണ്ടെങ്കിലും വിഷയമല്ല. വായിച്ചകൾ, അധികാരങ്ങൾ അവിടെ പറയുന്നെല്ലാം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ജീവയ്ക്കൊന്നിനും കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഏത് മണ്ഡലത്തിൽ ശക്തികൾ വാണരുളുന്നുണ്ടെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ആ ഒരു ശക്തിക്കും ദൈവസ്നേഹത്തിൽ നമ്മെ അകറ്റി, നമ്മെ ക്ഷീണിപ്പിച്ച്, നമ്മെ ഇല്ലാതാക്കി കളയാൻ കഴിയത്തില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഇറ്റ്സ് എ വിക്ടോറിയസ് സോങ്, ജയത്തിന്റെ ഗീതമാണ്. റോമാലേഖൻ അവസാനിപ്പിക്കുന്ന ആ വേദഭാഗം എല്ലാ ദിവസവും വാക്യം വായിച്ചിട്ട് ജോലിക്ക് പോകുന്ന വളരെ നല്ലതാകട്ടെ അല്ലേ? ഒന്നിനും കഴിയത്തില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു അല്ലേ? ഒരു വിക്ടോറിയസ് സോങ് അത് അല്ലേ? 40-26 ഓക്കെ. അപ്പോൾ നിങ്ങൾ കണ്ണു മേലോട്ട് ഉയർത്തി നോക്കുവീൻ, ഇവയെ സൃഷ്ടിച്ചതാ. സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും പേർ ചൊല്ലി വിളിക്കുകയും ചെയ്തു അല്ലേ? എല്ലാത്തിനും പേർ ചൊല്ലി വിളിച്ച് അതാത് സ്ഥാനങ്ങളിൽ നിർത്തിയിരിക്കുക. എന്തിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നേ? ക്ഷത്രങ്ങളെ കുറിച്ചാ. അതിനൊന്നും അതിന്റെ ശോഭയ്ക്കോ ശക്തിക്കോ കുറവ് വരാതെ ദൈവം നിർത്തിയെങ്കിൽ, അതിന് പ്രകാശത്തിന് കുറവ് വരാതെ നിർത്തുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ദൈവത്തിന്റെ പുത്രന്റെ പുണ്യരക്തത്താൽ കഴികൾ പ്രാപിച്ച ഒരു ദൈവത്തിന്റെ പൈതൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചാൽ നമ്മുടെ ശോഭയ്ക്ക് ഒരു കുറവ് വരികയില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നന്മകൾക്ക് കുറവ് വരാതെ, നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് കുറവ് വരാതെ, നമുക്ക് നാശം വരാതെ ഉയർച്ച തന്നെ വന്ന് ജീവിതത്തിന് അഭിവൃദ്ധി നൽകി നമ്മെ നടത്തുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നമ്മൾ വിശ്വസിച്ച് ഉറയ്ക്കണം. പ്രൈസല്ലോ. നമുക്കിതിനെ അറിയാം, നമ്മുടെ പേരൻസ് നമുക്ക് വേണ്ടി കരുതൽ എത്ര കരുതും, നമ്മുടെ സഹോദരങ്ങൾ കരുതൽ എത്ര കരുതും അല്ലേ? പ്രായത്തിൽ മുതിർന്നവർ നമ്മെ സ്നേഹിച്ചാൽ എത്ര സ്നേഹിക്കും. എന്നാൽ കുറഞ്ഞു പോകാത്ത സ്നേഹം, ഒരിക്കലും അളവില്ലാത്ത, അതിരുകളില്ലാത്ത സ്നേഹം, ദൈവത്തിന്റെ ആ ശ്രേഷ്ഠമേറിയ കരുതൽ നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഒരു കുറവും വരത്തില്ല, ഒരു നഷ്ടവും വരത്തില്ല. പ്രൈസല്ലോ. അപ്പോൾ ഏത് മണ്ഡലങ്ങളിൽ ശക്തികൾ ഉണ്ടെങ്കിലും, പുസ്തകം പറയുന്നത് അതിൻ്റെ എല്ലാം മുകളിലുള്ള ശക്തി ആരുടെ ശക്തിയാ? ദൈവത്തിന്റെ ശക്തിയാ അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ, എഫേസ്യരിലേക്ക് മടങ്ങി വന്നേ, ഇങ്ങനെയുള്ള അനുഭവത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഏത് അനുഭവത്തിൽ പോരാടിക്കൊണ്ട്? അപ്പൊ നമുക്ക് എന്തുണ്ട്? പോരാട്ടമുണ്ട്, പോരാടണം. ആരോട് പോരാടണം? ഈ പറയപ്പെട്ട ശക്തികളോടൊക്കെ നമ്മൾ ദിനം പ്രതി പോരാടിക്കൊണ്ടിരിക്കണം. നമുക്ക് പോരാട്ടം ഉണ്ട്, അത് നമ്മുടെ മനസ്സിൽ ഉറയ്ക്കണം. പോരാടി ജയിക്കാൻ കഴിയും, അതിന് സർവായുധവർഗവും നമുക്ക് ഉണ്ട്, അതിന് ശക്തി ദൈവം നമുക്ക് തരും. ഈ പോരാട്ടം ക്രിസ്തുവിനും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നോ ക്രിസ്തുവിന് പോരാട്ടം? പിശാചിനോട് ഉണ്ട്. എവിടെ തുടങ്ങിയ പോരാട്ടമാ ഒന്ന് പറഞ്ഞു? ഉപസിച്ച് പ്രാർത്ഥിച്ച് അത്രേ ഉള്ളൂ. ഒന്നുകൂടെ പുറകോട്ടൊന്ന് പോയി. ജനനം മുതൽ, ശരിയല്ലേ? ജനനം മുതൽ. അതുകൊണ്ടാണ് യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറയുന്നത് അല്ലേ? പല വാതിലുകളും മുട്ടി, പല വാതിലും തുറന്നില്ല, അവസാന കുഞ്ഞിനെ എവിടെ കിടത്തി എന്നല്ലേ വായിക്കുന്നത്? അപ്പോൾ ശരിയായ നിലയിൽ അതിനുള്ള സ്ഥലം പോലും ലഭിച്ചില്ല. അങ്ങനെ നമ്മുടെ കർത്താവോ യേശു ക്രിസ്തുവിന്. അപ്പോൾ അങ്ങനെയുള്ള ചില അനുഭവങ്ങളും ചിലപ്പോൾ യേശുവിനെ അനുഗമിക്കുന്നവർക്കും ജീവിതത്തിൽ ഉണ്ടായാൽ നമ്മൾ അതിശയിച്ചു പോകേണ്ട കാര്യമൊന്നും ഒന്നുമില്ലെന്നർത്ഥം. ചിലപ്പോൾ തള്ളപ്പെട്ടേക്കാം, ചിലപ്പോൾ അവഗണിക്കപ്പെട്ടേക്കാം, വാതിലുകൾ അടയപ്പെട്ടേക്കാം, എന്നാലും ആത്യന്തിക വിജയം ദൈവത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവർ. ജനനം മുതൽ ഈ പോരാട്ടം ഉണ്ടായിരുന്നു അല്ലേ? ആൺകുഞ്ഞുങ്ങളെ എല്ലാം കൊല്ലാനാ ഓർഡർ, ശരിയല്ലേ? അത് തന്നെ എന്തിനു വേണ്ടി? അഭിഷാദിന്റെ പോരാട്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ പല നിലകളിൽ നമ്മൾ നോക്കിയാൽ ഈ പോരാട്ടം അന്ന് പണ്ടേ ഉള്ളതായിരുന്നു. ഈ പോരാട്ടം ശക്തിപ്പെട്ട് 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 ഇടയ്ക്ക് ആരിൽ കൂടെ വന്നിട്ടുണ്ട്? ഇടയ്ക്ക് മർക്കോസ് 8-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ. യെസ്, ആ ശിഷ്യന്മാരിൽ ഒന്നാമൻ എന്ന നമ്മളൊക്കെ കണക്ക് കൂട്ടുന്ന, അന്നും അങ്ങനെ തന്നെ കണക്ക് കൂട്ടിയിരുന്നത് അല്ലേ? അപ്പോസ്തലന്മാരിൽ ഒന്നാമനായിരുന്ന ശിമോൻ പത്രോസിൽ കൂടെ പോലും യേശുവിനോടുള്ള പോരാട്ടം, ആരുടെ പോരാട്ടം? അത് മനസ്സിലാക്കി കർത്താവ് എന്തോ പറഞ്ഞു, സാത്താനെ നീ ആർക്കുള്ളത് കരുതുന്നു? ദൈവത്തിനുള്ളതല്ല നീ മനുഷ്യർക്കുള്ളത് അത്രയോ കരുതുന്നത്. അല്ലേ വായിക്കുന്നത്? യേശുവോട് ശാസിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ കൂടെ പോലും പോരാട്ടം ഉണ്ടാകും. ആർക്കെതിരെ ഉണ്ടാകുമോ? ഉണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ആഗ്രഹിക്കാത്ത പ്രതീക്ഷിക്കാത്ത മേഖലകൾ കൂടെയും ദൈവജനത്തിന് പോരാട്ടം ഉണ്ടാകും. പക്ഷേ അതൊന്ന് ഡിസേൺ ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മളൊരിക്കലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചില്ല, അയ്യോ അയ്യോ ഇങ്ങനെ ഒരു പ്രയാസം, ഒരിക്കലും ആഗ്രഹിച്ചില്ല, പ്രതീക്ഷിച്ചില്ല, എന്നാൽ ആ തലത്തിൽ കൂടെയും പോരാട്ടം വരുമ്പോൾ അതിനെ അതിജീവിപ്പാൻ നമുക്ക് കഴിയണം. അതാണ് യേശുവിനെ നമ്മൾ കാണുന്നത്. അങ്ങനെ തന്നെ അല്ലേ? യേശുവിനെയും അങ്ങനെ തന്നെ. യേശുവിൻ്റെ അടുക്കൽ പിശാച് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, പോരാടിയിട്ടില്ലേ? പരീക്ഷകൾ വായിക്കുന്നുണ്ടല്ലേ? നേരിട്ട് തന്നെ വന്നു, അല്ലാതെയും വന്നിട്ടുണ്ട്. കുറിച്ച് കിടക്കുമ്പോഴും നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വാ, അതൊരു വലിയ പോരാട്ടം തന്നെയായിരുന്നു. കാരണം എന്താ? മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി തികയ്ക്കുവാൻ ആ ക്ലൈമാക്സ് പോയിന്റിലേക്ക് വന്നു. ഇത്രയും കഷ്ടം സഹിച്ച്, ഇത്രയും വേദനയേറ്റ്, അല്ലേ, ഇത്രയും സംഘർഷം അനുഭവിച്ച് അതിൻ്റെ ആ ലാസ്റ്റ് സ്റ്റേജിൽ, ഇന്നലെ പറഞ്ഞ പെനൾട്ടിമേറ്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ അവിടെയും പോരാട്ടം. ഓ, എന്ന് തുടങ്ങിയ പോരാട്ടമാണ് ദൈവം ഇത്, അല്ലേ? പക്ഷേ ഈ മനുഷ്യവർഗത്തിന്റെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി തികയ്ക്കുവാൻ ക്രൂശിൽ കൈകാലുകൾ ആടുകൾ അടിക്കപ്പെടും, മുൾക്കിനടും ചൂട് കിടക്കുമ്പോൾ നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ, കൊള്ളാം. വേണമെങ്കിൽ യേശുവിനെ ആ ചലഞ്ച് ഏറ്റെടുത്ത് ഇറങ്ങി അങ്ങ് വരാം, ഒക്കത്തില്ലേ? സിമ്പിൾ മാറ്റർ അല്ലേ ഉള്ളൂ. കൈ ഒന്ന് എടുത്താൽ പോരെ, ആണിയെല്ലാം തെറിച്ചു പോവുകയല്ലേ, കാലുകളിലെ ആണികളൊക്കെ മാറിപ്പോവുകയല്ലേ, ഇറങ്ങി വരാം, മുറിവുകളൊക്കെ കരിയും സെക്കൻഡ്സിനുള്ളില്ലേ. ഇതിനെ പക്ഷേ യേശു ചെയ്തില്ല. കാരണം യേശു എന്തോ മനസ്സിലാക്കി, ഇതൊരു പോരാട്ടമാണ്, ഇതൊരു പിശാചിന്റെ പ്രസ്ഥാനത്തിൽ പോരാട്ടത്തിന് ശ്രമിക്കുന്നതിന് വേണ്ടി ഈ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തി ക്രൂശിൽ നിവൃത്തിയാകരുത് എന്ന് പറഞ്ഞാൽ എന്താ? യേശു ക്രൂശിൽ മരിക്കരുത്. യേശുവിനെ ക്രൂശിൽ മരിക്കാൻ അനുവദിക്കാതെ ഇറക്കിയാൽ ആര് ജയിക്കും? പിശാച് ജയിക്കും. അതുകൊണ്ട് ആ ലാസ്റ്റ് സ്റ്റേജിൽ പോലും പിശാചിന്റെ പോരാട്ടം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ജീവിതത്തിൽ ഉടനീളം ഈ പോരാട്ടമായിരുന്നു. അങ്ങനെയെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്ന നമ്മുടെയും ജീവിതത്തിൽ ഇതൊക്കെ പ്രതീക്ഷിക്കണം. ഇതൊന്നും ഉണ്ടാകില്ല, ധരിക്കരുത് ആരും കേട്ടോ. സ്നാനപ്പെട്ടോണ്ടോ, പെന്തക്കോസ്റ്റ് ചേർന്നോണ്ടോ, എല്ലാം ആയി എന്നാലും ധരിക്കരുത് പ്ലീസ്, അല്ലേ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ധാരാളം പേരുണ്ട് എന്ന് പറഞ്ഞ് അലസതയോടെ ആരും ജീവിക്കരുത്. എനിക്ക് വേണ്ടി ഉപവസിക്കാൻ മറ്റുള്ളവരുണ്ടെന്ന് പറഞ്ഞ് ആരും ജീവിക്കരുത്. ഒരാൾ എന്നോട് കുറച്ചു കാലം മുമ്പ് പറഞ്ഞു, എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. സഹോദരൻ, നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? നിനക്ക് സമയമുണ്ടോ? ഏത് പ്രശ്നം വന്നാലും ഞാൻ ജയിക്കും, എൻ്റെ അമ്മ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. അതൊക്കെ പറയാൻ കൊള്ളാം, പക്ഷേ ഓരോരുത്തരുള്ള പോരാട്ടത്തിൽ അവനവൻ ജയിക്കണം. അവനവൻ പ്രാർത്ഥിച്ച്, അവനവൻ ഉപസിക്കേണ്ട സ്ഥാനത്ത്, അവനവന് വചനം പഠിക്കേണ്ട സ്ഥാനത്ത്, ഓരോരുത്തർ വ്യക്തിപരമായി കൂട്ടായ്മയെ പ്രാപിച്ച്, ഈ കൂട്ടായ്മയുടെ ശക്തിയൊക്കെ പ്രാപിച്ച് ഓരോരുത്തരും ജയിക്കേണ്ട മേഖലകളിൽ ഓരോരുത്തരും ജയിക്കണം. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ ക്രിസ്തു പിശാചിനെ പരാജയപ്പെടുത്തി, ക്രിസ്തു പിശാചിനെ പരാജയപ്പെടുത്തി. അപ്പോൾ സമ്പൂർണമായി നിമാർജ്ജനം ചെയ്തില്ല, ഒഴിവാക്കി കളഞ്ഞില്ല, കളഞ്ഞില്ല, എന്നാൽ തോൽപ്പിച്ചു. കൊലോസ് ലേഖനം 2:15 പെട്ടെന്ന് വായിച്ച്, കൊലോസ് ലേഖനം 2:15 വളരെ പെട്ടെന്ന്. ആയുധവർഗം വെപ്പിച്ച് കാഴ്ചയാക്കി, അല്ലേ? ആയുധവർഗം വെപ്പിച്ചു, പരസ്യമായി കാഴ്ചയാക്കി, പിശാചിന് മേൽ ജയമെടുത്തു. ഏത് പ്രവൃത്തിയിൽ കൂടെ? യേശുവിന്റെ ക്രൂശുമരണത്തിൽ കൂടെ. അപ്പോൾ ക്രൂശുമരണം പരാജയമല്ല, ജയമാ. എന്തിനു വേണ്ടി യേശു വന്നത്? മരിക്കാൻ വേണ്ടി തന്നെ വന്നതാ. ആ ലക്ഷ്യത്തിലെത്തിയില്ലായിരുന്നെങ്കിൽ യേശു തോറ്റു എന്നാ, അല്ലേ? ആ ഉദ്ദേശ നിർവഹണത്തിന് വേണ്ടി തന്നെയാണ് യേശു വന്നത്. ആ പ്ലാൻ, ഗോഡ്സ് പ്ലാൻ വാസ് ഫുൾഫിൽഡ് ഓൺ ദ ക്രോസ് ത്രൂ ഹിസ് ഡെത്ത്. യേശുവിന്റെ മരണത്തിൽ കൂടെ ദൈവിക പ്ലാൻ പൂർത്തീകരിച്ചു. ദാറ്റ് ഷോസ് ജീസസ് ബിക്കം വിക്ടോറിയസ് ഓവർ സൈറ്റൻ. എന്നാൽ അതിൽ നിന്ന് യേശുവിനെ പിന്തിരിപ്പിക്കുവാൻ പലപ്പോഴും ശ്രമിച്ചു. മറ്റു ഭാഗം ശ്രദ്ധയിൽപ്പെടുത്താം. ലൂക്ക് ചാപ്റ്റർ 9:17 ഫോളോയിങ് സോറി ലൂക്ക് 10:17 ഫോളോയിങ് ലൂക്കോസ് 10:17 17 വാക്യങ്ങൾ നോക്കിക്കേ. യേശു ഇത് കണ്ടോ നോക്കാം. യേശു ഇത് കണ്ടോ ശ്രദ്ധിച്ച്. 10:17 ഞാൻ കണ്ടു എങ്കിലും ആ എഴുപത് പേർ സന്തോഷത്തോടെ യേശുവിന്റെ അടുക്കൽ മടങ്ങി വന്നു. കാരണം അയച്ചത് ആരാ? കർത്താവാണ്. എങ്ങനെ അയച്ചത്? അധികാരത്തോടെ അയച്ചത്. യേശു ഏത് കാലത്തും തന്റെ ശിഷ്യന്മാരെ അയക്കുന്നത് എങ്ങനെയാണ് അയക്കുന്നത്? അധികാരത്തോടെയാണ് അയക്കുന്നത്. നമ്മയും അങ്ങനെ തന്നെ അയക്കുന്നത്. നമ്മയും അങ്ങനെ തന്നെ അധികാരത്തോടെ യേശു അയക്കുന്നത്. ഓരോ ദിവസം എഴുന്നേറ്റ് ജോലിക്കായി കടന്നു പോകുമ്പോൾ ഈ അധികാരത്തോടെ പോകുന്നു എന്നുള്ള ഓർമ്മ നമുക്കുണ്ടാകണം. നമുക്കെതിരെ പ്രതിയോഗിയുണ്ട്, നമ്മെ വിഴുങ്ങാൻ വേണ്ടി ചുറ്റിത്തിറങ്ങി നടക്കുന്നുണ്ട്. എന്നാൽ കീഴ്പ്പെട്ടു പോകാൻ ഇടയാകയില്ല. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാനുള്ള അധികാരം യേശു നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. ഇത് ദൈവമക്കൾക്കുള്ള ഒരു പ്രത്യേകതയാകട്ടോ. അപ്പോൾ യേശുവിന്റെ അടുത്ത് ശിഷ്യന്മാർ വന്നപ്പോൾ യേശു പറയുകയാണ്, പറഞ്ഞ വാക്കെന്താ? അവര് പറഞ്ഞെന്താ? ശിഷ്യന്മാർ പറഞ്ഞു, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾ കീഴടങ്ങുന്നു. യേശു പറയുന്നത് എന്താ? നിങ്ങൾ അതല്ലേ കണ്ടുള്ളൂ, കൊച്ചു ഭൂതങ്ങളെ മാത്രം, ചെറിയ ഭൂതങ്ങളെ, കുട്ടി ഭൂതങ്ങളെ. അതായത് അർത്ഥം കേട്ടോ, മൂലഭാഷയിൽ അതിനർത്ഥം അത് തന്നെയാണ്. നിങ്ങൾ കുട്ടിപ്പിശാചുക്കളെ കണ്ടിട്ടുള്ളൂ നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങുന്നത്. എന്നാൽ ഞാൻ ആരെ കണ്ടിട്ടുണ്ടെന്നാ പറഞ്ഞേക്കുന്നത്? ഇവന്മാരുടെയൊക്കെ തലവനുണ്ടല്ലോ, സത്താൻ. അതായത് അർത്ഥം അവിടുത്തെ അല്ലേ, നിങ്ങളൊക്കെ കണ്ട കുട്ടിപ്പിശാചുക്കളുടെ തലവനാകുന്ന സാത്താൻ ഉണ്ടല്ലോ. അവനെ കുറിച്ച് കർത്താവ് പറയുന്നത് എന്താ? അവൻ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. അതിനർത്ഥം എന്താ? അവൻ താളടിയായി, അവൻ വീഴുന്നു അല്ലേ. അവൻ നക്ഷത്ര മണ്ഡലത്തിൽ ഒരുപക്ഷെ വാണരുളിയാലും അവന്റെ ശക്തി, അവൻ സിംഹാസനം വിട്ട് അവൻ അവിടെ ഇരുന്നുകൊണ്ട് ഓർഡറൊക്കെ ഇട്ട് പലതും ചെയ്യുന്നുണ്ട്. എന്നാൽ എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്ന കാര്യം എന്താ? ഈ കൊച്ചു പിശാചുക്കളുടെ എല്ലാം തലവൻ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. ആ ഇന്ന് ആരുടെ കാൽ കീഴിലാ? യേശുവിന്റെ കാൽ കീഴിലാണ്. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാരെ, നിങ്ങളെ ഞാൻ ഇന്ന് അയക്കുമ്പോൾ ഈ അധികാരത്തോടെ അയക്കുന്നത്. നിങ്ങൾ പോകണം, ഭൂലോകമെന്നും നിങ്ങൾ പോകണം, സകല ജാതികളെയും എന്നെ ശിഷ്യരാക്കിക്കൊള്ളണം, നിങ്ങളവരെ ഉപദേശിക്കണം, പഠിപ്പിക്കണം, അവരെ സ്നാനപ്പെടുത്തണം അല്ലേ. കാരണം എന്താ? നിങ്ങൾക്കിത് കഴിയും. എന്താ കാരണം? ഈ അധികാരത്തോടാണ് ഞാൻ നിങ്ങളെ അയക്കുന്നത്. ഈ അധികാരമില്ലാതെ ദൈവം തന്റെ സഭയെ ലോകത്തിൽ ആക്കി വെക്കുന്നില്ല. അപ്പോൾ അങ്ങനെ പോകുമ്പോഴും കർത്താവ് ഒരു കാര്യം കൂടെ പറയുകയാണ്, എന്നാൽ നിങ്ങൾ ഇതിലൊന്നുമല്ല സന്തോഷിക്കണം. അത് സന്തോഷ കാര്യം എന്താ? നിങ്ങളുടെ നിരാത്രി ഹൃദയത്തിൽ ബോധ്യമുണ്ടോ? എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്, എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് ഹൃദയത്തിൽ ആഴമേറെ നിർണയം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊഴികൾ തള്ളിയിടുമെന്നാണ് ദൈവത്തിന് വചനം പറയുന്നത്. അവർ നശിച്ചു പോകുമെന്നാണ്. ആയതിനാൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് അവർ രക്ഷവനും കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറയുന്നവൻ രക്ഷിക്കപ്പെടും. അവന്റെ ഹൃദയത്തിൽ നിത്യജീവൻ പകരപ്പെടും. അവന് നിത്യരക്ഷയുണ്ട്. അല്ലാത്തവരൊക്കെ നിത്യശിക്ഷാവിധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ശക്തിയുണ്ട്. ഏത് ശക്തി? നമ്മെ പുറകോട്ട് വലിക്കുന്ന, നമ്മെ നാശത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ദുഃശക്തി ലോകത്തിൽ വ്യാപരിക്കുന്നുണ്ട്. എന്നാൽ ഈ ശക്തിയെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ഒരധികാരവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. നിരാത്രി അധികാരത്തിന് കീഴിൽ നമുക്ക് അല്പസമയം അമർന്നിരിക്കാം. സകല നാമത്തിനും മേലായ നാമം നൽകി ഉയർത്തപ്പെട്ട നസ്രനായ യേശുവിന്റെ നാമത്തിൽ കീഴടങ്ങാത്ത ഒരു ശക്തിയുമില്ലെന്ന് ഹൃദയം കൊണ്ട് നമുക്കൊന്ന് വിശ്വസിക്കാം. നമ്മുടെ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന, നമ്മുടെ മനസ്സിന് ക്ലേശങ്ങൾ തരുന്ന, നമ്മുടെ ആത്മീയ അനുഭവങ്ങളെ ക്ഷീണിപ്പിക്കുന്ന, നമ്മെ വഴിയിൽ തടയിടുന്ന, പ്രതിബന്ധങ്ങൾ ഇടുന്ന ശക്തികളുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തന്നെ പറഞ്ഞു, തന്റെ ശുശ്രൂഷയിൽ സാത്താൻ ഞങ്ങളെ തടുത്തു. യെസ്, ലേഖനത്തിൽ പലയിടത്തും നമ്മൾ വായിക്കുന്നുണ്ട്, സാത്താൻ ഞങ്ങളെ തടുത്തു. ശുശ്രൂഷാതലങ്ങളിൽ നിൽക്കുന്നവരെയും പിശാച് തടയിടും. എന്നാൽ ആത്യന്തിക വിജയം ദൈവത്തിന്റെ ദാസിദാസന്മാർക്കാണ്. ഓ, നമ്മുടെ ദൈവിക പ്ലാനിനെ ഒരുപക്ഷെ തടസ്സപ്പെടുത്താൻ കഴിഞ്ഞേക്കാം, തടസ്സപ്പെടുത്താൻ കഴിയാം. എന്നാൽ ലക്ഷ്യത്തിൽ എത്തുവാൻ നാം മുന്നോട്ട് വിശ്വാസത്തോടെ ചൂടുകൾ വയ്ക്കുമ്പോൾ ഒരിക്കലും ആത്യന്തികമായ ജയം പിശാചിനല്ല, നമുക്ക് തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുന്ന ദൈവത്തിന്റെ ജനമേ, വിശ്വസിച്ച് സ്നാനമേറ്റ് ദൈവകൃപയിൽ ജീവിച്ച് വിശുദ്ധിയിൽ മുന്നോട്ട് പോകുന്ന, വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് ജയം ഉറപ്പാണ്.